ആശ്രയം ആശ്രയം എന്നീശുവേ, അങ്ങന ആശ്രയവുമല്ലയോ പാരിലല്ല. അങ്ങേ പിരിഞ്ഞൊരു ജീവിതമില്ലേനി, എല്ലാം എല്ലാം എന്നീശുവത്രേ. ആശ്രയം ആശ്രയം എന്നീശുവേ, അങ്ങന ആശ്രയമല്ലയോ പാരിലല്ല. അങ്ങേ പിരിഞ്ഞൊരു ജീവിതമില്ലേനി, എല്ലാം എല്ലാം എന്നീശുവത്രേ. സ്വർഗീയ പിതാവ്, ഈ പ്രഭാതത്തിൽ അങ്ങേ ലോകത്തിലേക്ക് വെളിപ്പെടുത്തുവാൻ തന്ന അവസരത്തിനായി നന്ദി. അങ്ങേക്ക് ജീവിപ്പാൻ ഇതാ അടിയനെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അങ്ങയുടെ പൊന്നോമന കുഞ്ഞിന്റെ ഹൃദയങ്ങൾ അങ്ങ് തുറന്നു കൊടുത്താട്ടെ. അങ്ങ് അവരിൽ വാഴട്ടെ. അങ്ങയുടെ ജീവൻ അവരുടെ മരണത്തെ നിത്യമായ ജീവനാക്കി മാറ്റട്ടെ. ഹൃദയങ്ങളെ അങ്ങ് തുറക്കുന്നില്ല എങ്കിൽ ഞങ്ങളുടെ ഹൃദയങ്ങൾക്കൊന്നും മനസ്സിലാവുകയില്ല. അങ്ങ് തുറന്നു തരണേ. ഞങ്ങളെങ്കിൽ ആശ്രയിക്കുന്നു. എല്ലാ സഹോദരവർഗങ്ങളും അങ്ങിലേക്ക് ആദായപ്പെടുവാൻ അങ്ങ് ഒരുക്കണമേ. ഇതാങ്ങയുടെ കരങ്ങളിൽ ഇരിക്കുന്നു യേശു ക്രിസ്തു നാമത്തിൽ പിതാവേ. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ചെറിയൊരു ജീവിതമേ നമുക്കുള്ളൂ, വളരെ ചെറിയൊരു ജീവിതം. ഹല്ലേലൂയ. ഇന്നത്തെ സന്ദേശത്തില് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞ വ്യാഴാഴ്ച സന്ദേശമാണ്. നമുക്കെല്ലാവർക്കും നമ്പർ ഓഫ് ബ്രത്ത് ഉണ്ട്. എത്ര കൗണ്ട് ചെയ്യുക, ഈ കൗണ്ട് ഓരോ നിമിഷവും ഒളിമ്പിക്സിലെ ഡേറ്റ് കുറയണ പോലെ കുറഞ്ഞോണ്ടിരിക്കുക. ഇനി 31 ദിവസം, ഇനി 30 ദിവസം, ഇനി 29 ദിവസം എന്ന് പറയുന്ന പോലെ കൗണ്ട് കുറഞ്ഞോണ്ടേയിരിക്കുക. ഇറ്റ് ഈസ് എ ഷോർട്ട് ലൈഫ്, വളരെ ചെറിയൊരു ജീവിതം. ഹല്ലേലൂയ. ദൈവവചനപ്രകാരം ഇതിനെ പറയുമ്പോ ദൈവത്തിന് വരുന്ന സഖറിയ പ്രവാചകന്റെ പുസ്തകത്തില് ഇവിടെ പറയുന്ന ഒരു കാര്യം, അല്പകാര്യങ്ങളുടെ ദിവസത്തെ, അല്പകാര്യങ്ങളുടെ ദിവസം എന്ന് പറയുന്നത് ദിസ് ലൈഫിനെ കുറിച്ച് പറയുന്നത് സഖറിയ 4:10 പറയുന്നത് അല്പകാര്യങ്ങളുടെ ദിവസം. ദ ഡേ ഓഫ് സ്മോൾ തിങ്സ് എന്ന് പറയും. ദ ഡേ ഓഫ് സ്മോൾ തിങ്സ്, അല്പകാര്യങ്ങളുടെ ദിവസം. ദ ഡേ ഓഫ് സ്മോൾ തിങ്സ്, കൊച്ചു കൊച്ചു കാര്യങ്ങൾ എവിടെയുള്ളൂ, അല്പകാര്യങ്ങളുടെ ദിവസം. നീ അല്പത്തിൽ വിശ്വസ്തനായാൽ നിന്നെ ഇനി വലിയ കാര്യങ്ങളുടെ ദിവസം വരുന്നുണ്ട്. വലിയ കാര്യങ്ങളുടെ ദിവസം, അവിടെ നിന്നെ അധികത്തിന് വിചാരകനാക്കും. ഹല്ലേലൂയ. അപ്പോ ദൈവത്തിന്റെ വചനം ഈ ചെറിയ ജീവിതത്തിന് പേരിട്ടിരിക്കുന്നത് അല്പകാര്യങ്ങളുടെ ദിവസം. അപ്പൊ നമ്മളെ അല്പമേ ഏൽപ്പിക്കുന്നുള്ളൂ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ മെയിൻ സന്ദേശത്തിലേക്ക് കടന്നു വരട്ടെ. ആ നമ്മളുടെ സന്ദേശം എന്ന് പറയുന്നത്, ചില നാളുകൾക്ക് മുമ്പ് ഈ കൊറോണയായിട്ടുള്ള ബന്ധത്തിൽ ലോക്ക്ഡൌൺ തുടങ്ങുന്ന സമയത്ത് ദൈവം നമുക്ക് തന്ന സന്ദേശമാണ് ടേൺ ടുവേഴ്സ് ഇന്നർ ചർച്ച്. അപ്പോ അതുവരെ നമ്മൾ യേശു കർത്താവിൽ വിശ്വസിച്ചിരുന്നു എങ്കിലും നമുക്ക് ഇങ്ങനെ ഒരു സംഭവം അറിയത്തില്ലായിരുന്നു. നമ്മുടെ ഉള്ളിൽ ഒരാലയം പണി നടക്കുന്നുണ്ട്. നമ്മളെല്ലാം ജെറുസലേമിൽ ആലയം പണിയുന്നതിന് കാത്തിരിക്കും. പക്ഷെ നമ്മുടെ ഉള്ളിൽ ഒരു ആലയം പണി നടക്കുന്നുണ്ട്. ആലയം പണി നടത്തുന്നത് ദൈവത്തിന്റെ ആത്മാവാണ്. ആ ആലയം പണി നടക്കുന്നതിന്റെ ഉദ്ദേശം ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കാൻ വേണ്ടിയാണ്. ഇതെല്ലാം നമ്മൾ നമ്മുടെ കീ വാക്യത്തിൽ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ആ കീ വാക്യം എഫേസ്യ ലേഖനം, വിശുദ്ധന്മാര് യേശു കർത്താവ് രക്ഷകനായി സ്വീകരിച്ചാൽ എവരിത്തിങ് ഫിനിഷ് എന്ന് പറഞ്ഞിരിക്കുകയല്ല വേണ്ടത്, പകരം എഫേസ്യ ലേഖനം 2:22 പറയുന്നു, അവനിൽ നിങ്ങളെയും ദൈവത്തിന്റെ നിവാസമാകേണ്ടതിനെ ആത്മാവിനാൽ ഒന്നിച്ചു പണിതു വരുന്നു. അപ്പോ നിങ്ങളെ എന്ന് പറഞ്ഞാൽ വിശുദ്ധന്മാരുടെ കാര്യം ഈ പറയുന്നത്. യേശു രക്ഷകനായി സ്വീകരിച്ചവരുടെ കാര്യം എവരിത്തിങ് ഫിനിഷ് എന്ന് പറഞ്ഞിരിക്കുകയല്ല വേണ്ടത്, പകരം നമ്മുടെ ഉള്ളിൽ ഒരു പണി നടക്കുകയാണ്. പണി നടത്തുന്ന ദൈവത്തിന്റെ ആത്മാവാണ്. ആത്മാവിനെ ഒന്നിച്ചു പണിതു വരുന്നു. ആ ലോക്ക്ഡൌൺ സമയത്താണ് നമ്മളെ ദൈവം ടേൺ ടുവേഴ്സ് ഇന്നർ ചർച്ച്, അകത്തെ ദേവാലയത്തിലേക്ക് തിരിയുവാനുള്ള ആഹ്വാനം നമുക്ക് നൽകിയത്. സ്വർഗത്തിലെ ദൈവം ഇതാ അതിലൂടെ, ആ സന്ദേശത്തിലൂടെ നമ്മുടെ അകത്ത് അടിസ്ഥാനമിട്ടു പണി ആരംഭിച്ചു. അപ്പോ ഈ പണി ആരംഭിച്ചതുമായ ബന്ധത്തില് നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ ഈ പണി നടക്കുന്നുണ്ടോ എന്ന് നമ്മൾ ശോധന ചെയ്യണം. നമ്മള് ഞങ്ങള് ഇന്ന് ഇവിടെ ദൈവത്തെ സ്തുതിച്ചപ്പോൾ, അന്യഭാഷ ദൈവത്തെ ആരാധിച്ചപ്പോൾ തന്ന വന്ന വ്യാഖ്യാനം എന്ന് നിങ്ങളോട് പറയട്ടെ. എന്റെ മുമ്പിലുള്ളവർക്ക് അതറിയാം, എങ്കിലും നിങ്ങൾക്ക് അത് അറിയത്തില്ലല്ലോ. കർത്താവ് കാണിച്ചു തന്നത് ഒരു കൺസ്ട്രക്ഷൻ സൈറ്റാണ്. കൺസ്ട്രക്ഷൻ സൈറ്റിൽ നിങ്ങൾക്കറിയാം, കൺസ്ട്രക്ഷൻ സൈറ്റിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഈ ലോറികൾ വന്നു പോയിക്കൊണ്ടേയിരിക്കും, പിക്കപ്പുകൾ. ഒരു ലോറി വന്ന് കുറെ കല്ലിറക്കി, വേറൊരു ലോറി വന്ന് കുറെ ചരലിറക്കി, വേറൊരു ലോറി വന്ന് കുറച്ച് കരിങ്കല്ലിറക്കി, വേറൊരെണ്ണം വന്ന് കുറച്ച് കമ്പി ഇറക്കി, അങ്ങനെ ഇറക്കി വന്നു പോയിക്കൊണ്ടേയിരിക്കും. അപ്പൊ ആ വന്നതുകൊണ്ട് പണി നടത്തിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഈ ഒരു രംഗം ആ കർത്താവിനെ കാണിച്ചു തന്നെ. അപ്പൊ കർത്താവ് പറഞ്ഞു തന്നത് ഭൂമിയിലേക്ക് സ്വർഗത്തിലെ ദൈവം ഇറക്കുന്ന ഈ സന്ദേശങ്ങൾ, ലോകം കേൾക്കാത്തതും കാണാത്തതുമായ ഈ സന്ദേശങ്ങൾ, പക്ഷേ തികച്ചും ദൈവവചന അടിസ്ഥാനത്തിലുള്ള ഈ സന്ദേശങ്ങൾ, ഈ സന്ദേശങ്ങൾ നമ്മുടെ അടുക്കലേക്ക് വരുമ്പോൾ നിങ്ങൾ അതൊന്നും നഷ്ടപ്പെടാതെ എടുത്ത് പണിയണം. അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ പണി അത് പൂർണ്ണതയിലേക്ക് എത്തത്തില്ല. അതായത് നിങ്ങൾ ചിന്തിച്ചേ, ഇപ്പോ സൗകര്യം ഉള്ളതൊക്കെ ഞാൻ എടുത്ത് പണിയാൻ പോവാണ്, അങ്ങനെ ഒരു ചിന്തയാണ് എങ്കിൽ പണി പൂർത്തിയാകത്തില്ല. അതായത് നിങ്ങളുടെ കൺസ്ട്രക്ഷൻ സൈറ്റിലേക്ക് വരുന്ന ആദ്യം കുറച്ച് കല്ല് വന്നു. ആ കല്ല് വന്നപ്പോ നിങ്ങളത് കണ്ടു, നിങ്ങൾ കല്ലെടുത്ത് വെച്ചു. പക്ഷേ ചരൽ വന്ന ദിവസം നിങ്ങൾ ഉണ്ടായിരുന്നില്ല, കമ്പി വന്ന ദിവസം നിങ്ങൾ ഉണ്ടായിരുന്നില്ല, പിന്നെ സിമെന്റ് വന്ന ദിവസം നിങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് ആകപ്പാടെ കിട്ടിയത് കല്ലും സിമെന്റും മാത്രമേ ഉള്ളൂ, കമ്പിയും കിട്ടിയില്ല, ചരലും കിട്ടിയില്ല. നിങ്ങൾ അത് രണ്ടും കൂടെ പണിയാൻ പോണേ, എങ്ങനെയിരിക്കും പണി? പണി അപൂർണമായിരിക്കും. അപ്പൊ പണിയണമെങ്കിൽ ആ കൺസ്ട്രക്ഷൻ സൈറ്റിലേക്ക് വരുന്ന എല്ലാ മെറ്റീരിയലും ഉപയോഗിച്ച് ദൈവത്തിന്റെ ആത്മാവ് ആ ഗൈഡൻസ്, അതായത് പ്രൊജക്ട് മാനേജർ പറയുന്ന ഗൈഡൻസ് വെച്ച് പണിയണം, അല്ലെങ്കിൽ പണി നടക്കത്തില്ല, പണി പൂർണ്ണമാകത്തില്ല. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങൾ, ഇവിടെ ഓർപ്പിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഇതൊരു പണിയാണ്. ഈ പണി നടക്കുമ്പോ ഇതാ നിങ്ങൾക്ക് ദിവസവും ഡെയിലി ബ്രെഡ് വരുന്നുണ്ട് അല്ലെ, എല്ലായിടത്തോളം. വ്യാഴാഴ്ച സന്ദേശം വരുന്നുണ്ട് നിങ്ങൾക്ക്. ആ സമയത്ത് ഓ ഞാൻ ഉണ്ടായിരുന്നില്ല, അതിനെ അത് പോട്ടെ, വിടരുത്. അത് ചിലപ്പോ സിമെന്റ് ആയിരിക്കും വന്നേക്കണേ, വിടരുത്. വെള്ളിയാഴ്ച സന്ദേശം വരുന്നുണ്ട്, ചിലപ്പോ അതിന് കമ്പി ആയിരിക്കും വരുന്നത്. ഓ ഞാൻ ഭയങ്കര തിരക്കിലായിരുന്നു, അതുകൊണ്ട് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല, സോറി ബ്രദറെ. സഹോദരങ്ങളെ, നഷ്ടപ്പെടുത്തരുത്. ഒരുപക്ഷെ ആ സമയത്ത് നിങ്ങൾക്ക് എത്താൻ പറ്റിയില്ലെങ്കിലും സ്വർഗത്തിലെ ദൈവം ഇതെല്ലാം കൂടി സൂക്ഷിച്ച് ഒരു സ്ഥലത്ത് വെച്ചിട്ടുണ്ട്. www.kingdommessage.com എന്നൊരു കലവറ ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇനി ആരെങ്കിലും തിരക്കിലാണെങ്കിൽ ആ സമയത്ത് അവിടെ ചെന്ന് അത് കയറി മനസ്സിലാക്കണം. അപ്പോ ഒരു ലോറിയിലും വരുന്ന ആ സാധനങ്ങൾ ഉപേക്ഷയായിട്ട് വിചാരിക്കരുത്, കാരണം എല്ലാം ഒന്നിനൊന്നും ആവശ്യമാണ്. അപ്പോൾ വേണ്ട ഇതിന്റെ പേരാണ് ദൈവത്തിന്റെ വചനം പറഞ്ഞ തക്ക സമയത്തെ ആഹാരം. മനസ്സിലായോ? ദൈവത്തിന്റെ വചനം ലൂക്കോസ് 12:42 ഞാൻ ചിന്തിക്കുന്നു, തക്ക സമയത്തെ ആഹാരം. ഇത് വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ ഓരോ സമയത്തും ആഹാരം വന്നുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഇന്ന് രാവിലെ കഴിച്ചു, ഉച്ചയ്ക്ക് കഴിച്ചില്ല കാരണം സമയം ഉണ്ടായിരുന്നില്ല, പിന്നെ വൈകിട്ടും കഴിച്ചില്ല ഭയങ്കര തിരക്കായിരുന്നു, പിന്നെ പിറ്റേ ദിവസം രാവിലെ ഇച്ചിരി കഴിച്ചു, അപ്പൊ സമയം ഇച്ചിരി കിട്ടി. അപ്പോ വെള്ളിയാഴ്ചത്തെ കുറച്ച് കേട്ടു, പിന്നെ കേക്കാൻ സമയം കിട്ടില്ല, പിന്നെ അടുത്ത വെള്ളിയാഴ്ച കേക്കാൻ പറ്റും. സഹോദരൻ, അങ്ങനെ പോയാൽ നമ്മുടെ ആരോഗ്യം നല്ല രീതിയിൽ പോകത്തില്ല. പകരം ദൈവത്തിന്റെ ആത്മാവ് തരുന്ന എല്ലാ വചനങ്ങളും എടുക്കുക, എല്ലാം ഒരൊറ്റ ലക്ഷ്യത്തിലേക്ക് ഇത് യാത്ര മുഴുവൻ, ആ ദേവാലയം പണി നമ്മുടെ ഉള്ളിൽ പൂർത്തിയാകണം. ഇതാ എനിക്ക് മുമ്പ് നിങ്ങളോട് സംസാരിച്ച സഹോദരി പറഞ്ഞ ആ ചിന്തകൾ ശ്രദ്ധിച്ചോ. നെഹെമ്യയുടെ പുസ്തകം വായിക്കുമ്പോൾ നമ്മൾ അവിടെ കാണാൻ കഴിയുന്നത് ആ പണി നടക്കുന്ന കാര്യത്തിൽ പകുതി പേര് കുന്തം പിടിച്ചോണ്ട് നിൽക്കുകയാണ്, കുന്തം പിടിച്ചോണ്ട്. കാരണം ശത്രുണ്ട് ഇതിനെതിരെ, ശത്രുണ്ട്. ബാക്കി പകുതി പേര് പണി നടക്കുകയാണ്, ഒരു കയ്യിൽ ആയുധവും ഒരു കണിയിൽ പണിയുമായിട്ട് ചെയ്യുന്നവരുമുണ്ട്. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് കർത്താവ് നമ്മളോട് പറഞ്ഞ പ്രിൻസിപ്പിൾ നമ്മൾ ഓർക്കണം. തോട്ടത്തിൽ വേല ചെയ്യണം, തോട്ടം കാക്കണം. പിശാജ് ഇത് ചെയ്യുന്നുണ്ട്. പിശാജ് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മുടെ ഉള്ളിൽ ഇതുവരെ ദേവാലയ കൺസ്ട്രക്ഷൻ നടക്കാണ്ട് നിന്നുപോയത്. ദൈവത്തിന്റെ ആത്മാവിനാൽ ആ ദേവാലയ കൺസ്ട്രക്ഷൻ നടക്കണം. ഇനി നടക്കുന്നവരുള്ള അതിന് സ്പീഡ് ഇല്ലാത്തതിന്റെ കാരണം അവര് എല്ലാ സത്യവും അവർക്ക് കിട്ടുന്നില്ല. അപ്പൊ അത് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. കാരണം നമ്മുടെ അല്പകാലങ്ങളുടെ ദിവസം, നമ്മൾ വചനം കേട്ടതുപോലെ ദ ഡേ ഓഫ് സ്മോൾ തിങ്സ്, അതിന് നമ്മൾ ഒരുപക്ഷെ സക്സസ്ഫുൾ ആയിരിക്കാം. പക്ഷേ ഡേ ഓഫ് സ്മോൾ തിങ്സ് അല്ല, അതിൽ ദ ഡേ ഓഫ് ദ എവർലാസ്റ്റിങ്സ്, ഒരിക്കലും അവസാനിക്കാത്ത ഡേയ്സ് ആണ് നമ്മുടെ മുന്നിൽ വരാൻ പോണേ. അതിലേക്ക് നമ്മൾ പ്രവേശിക്കണം. വിജയമുള്ളവരായി, ജയം പ്രാപിച്ചവരെ അതിലേക്ക് നമ്മൾ പ്രവേശിക്കുവാനായിട്ട് റെഡിയാകണം. അപ്പോ വരുന്ന ഒരു വചനവും നഷ്ടപ്പെടാതെ എല്ലാ വചനവും ഏറ്റെടുത്ത് ചെയ്യണം. പിശാച് ഉൽപ്പത്തിയിൽ ദൈവം നമ്മോട് പറഞ്ഞ ആ വചനം അവൻ കാക്കുന്നത് കൊണ്ട് അവന്റെ ആ പ്രൊജക്ട് ജയിച്ചു നിൽക്കുകയാണ്. അതുകൊണ്ടാണ് ദൈവരാജ്യം എന്ന സിലബസ് ബൈബിൾ കോളേജിലെ ആ യേശു പ്രസംഗിച്ച സുവിശേഷം ബൈബിൾ കോളേജ് സിലബസിൽ പോലും ഇല്ലാത്തത്. അവൻ ജയിച്ചു നിൽക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഉള്ള കൺസ്ട്രക്ഷൻ, ദേവാലയ കൺസ്ട്രക്ഷൻ വളരാത്തത്. ഹല്ലേലൂയ. തോട്ടം കാക്കണം, തോട്ടത്തിൽ വേല ചെയ്യണം, തോട്ടം കാക്കണം. അവൻ വേല ചെയ്തു തോട്ടത്തിൽ. അവന്റെ പിശാചിന്റെ വേല ചെയ്യുന്നതിന്റെ ഫലമായിട്ടാണ് മനുഷ്യ വർഗം മുഴുവൻ മരിച്ചു പോയത്. ഏക മനുഷ്യനെ പാവവും പാവത്താൽ മരണവും ലോകത്തിൽ കടന്നു. പിശാചി വേല ചെയ്യുന്നതിന്റെ ഗുണമാണ്, അവൻ തന്ത്രത്തിലൂടെയാണ് വേല ചെയ്യുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് സകല മനുഷ്യരിലും മരണം വ്യാപരിച്ചിരിക്കുകയാണ്. ഇന്ന് സർവ്വലോകം ദുഷ്ടന് കീഴ് കിടക്കുകയാണ്. ഇനി അവൻ വേല ചെയ്യുക മാത്രമാണോ? അവൻ അതിനെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. ആ രണ്ട് കാര്യം അവൻ ചെയ്യുന്നുണ്ട്. ദൈവം പറഞ്ഞ രണ്ട് കാര്യം, വേല ചെയ്യുന്നു, പ്രൊട്ടക്ട് ചെയ്യുന്നു. അപ്പൊ ഇന്നും പുള്ളി വേല ചെയ്യുന്നുണ്ടോ? പിന്നെ ദൈവത്തിന്റെ വചനം പറയുന്നു, നിങ്ങളുടെ പ്രതിയോഗിയാകുന്ന പിശാച് വല്ലപ്പോഴും സമയം കിട്ടുമ്പോഴൊക്കെയും നിങ്ങളെ തോൽപ്പിക്കുവാൻ വേണ്ടി നിങ്ങളുടെ അടുക്കൽ കടന്നു വരുന്നതല്ല. നിങ്ങളുടെ പ്രതിയോഗിയാകുന്ന പിശാച് ആരെ വിഴുങ്ങണമെന്ന് ചിന്തിച്ച് ചുറ്റി തിരിഞ്ഞുകൊണ്ടിരിക്കുകയാ. നോ റെസ്റ്റ്, നോ റെസ്റ്റ്, നോ റെസ്റ്റ്. ഓ, പിശാച് ദൈവവചനത്തിന്റെ പ്രിൻസിപ്പിൾ നോക്കുന്നുണ്ടോ? പ്രിൻസിപ്പിൾ അവൻ നോക്കുന്നുണ്ട്. നമ്മളോട് പറഞ്ഞത് അവൻ അവനാ ചെയ്ത് ചുറ്റി തിരിഞ്ഞ് നടന്നുകൊണ്ടിരിക്കുക. നോ റെസ്റ്റ്. ആരെ വിഴുങ്ങണം? ഷാജിയെ വിഴുങ്ങണം? റാണിയെ വിഴുങ്ങണം? ജവാഷിനെ വിഴുങ്ങണം? കുര്യനെ വിഴുങ്ങണം? ആരെ വിഴുങ്ങണം? ചുറ്റി തിരിഞ്ഞ് നടക്കുക. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിന് പറഞ്ഞു, നിർമ്മതരായിരിപ്പിൽ, ഉണർന്നിരിപ്പിൽ നിങ്ങളുടെ പ്രതിയോഗി എന്ന പിശാച് ആരെ വിഴുങ്ങണം എന്ന് ചിന്തിച്ച് ചുറ്റി തിരിഞ്ഞുകൊണ്ടിരിക്കുക. നോ റെസ്റ്റ്. വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുക. ഇനി അവൻ വർക്ക് ചെയ്യുക മാത്രമല്ല, തോട്ടത്തിൽ വേല ചെയ്യണം, തോട്ടം കാക്കണം. അവൻ കാക്കുന്നുണ്ടോ? പിന്നെ കാക്കുന്നുണ്ട്. ഇതുകൊണ്ടല്ലേ ദൈവത്തിന്റെ രാജ്യം എന്ന സുവിശേഷം നാം അറിയാത്തത്. ഇതുകൊണ്ടാണ് ദൈവത്തിന് വയലിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന രീതിയാണ്, ഒളിച്ചു വെച്ചിരിക്കുകയാണ്. അവൻ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. ദൈവരാജ്യം എന്ന യേശു പ്രസംഗിച്ചത് ഒളിച്ചു വെച്ചിരിക്കുകയാണ്. അവൻ തോട്ടം ഗാർഡ് ചെയ്യുന്നുണ്ട്. കണ്ടോ, കണ്ടോ, നമ്മൾ ദൈവരാജ്യം എന്ന തോട്ടത്തിൽ കയറാതിരിക്കാൻ നോക്കണം. അവൻ ഗാർഡ് ചെയ്യുന്നുണ്ട്. വയലിൽ ഒളിച്ചു വെച്ചിരിക്കുകയാണ് ആ നിധിയെ. ഗാർഡ് ചെയ്യുന്നുണ്ട്. അവൻ എന്തുകൊണ്ടാണ് ഗാർഡ് ചെയ്യുന്നത്? അവന് പല ലെവൽ ഗാർഡിങ് ആണുള്ളത്. ഇതിലേക്ക് എത്താതിരിക്കാൻ, അതായത് നമ്മൾ ദൈവത്തിന്റെ അടുക്കലേക്ക് എത്തരുത്, എത്താതിരിക്കാനുള്ള ഗാർഡിങ്. ഒന്നാമത്തെ ഗാർഡിങ്, ലോകം എന്ന ആ മറയിട്ട് ഗാർഡ് ചെയ്യുകയാണ്. വയലിൽ ഒളിച്ചു വെച്ച നിധിയാണ് ലോയൽ ലോകം. അപ്പൊ ലോകം, മനുഷ്യഹൃദയത്തിലേക്ക് ലോകം ഇട്ടുകൊടുത്തിട്ട്, ലോകം മനുഷ്യഹൃദയത്തിലേക്ക് ഇട്ടുകൊടുത്തിട്ട് ദൈവരാജ്യത്തെ അങ്ങ് മറച്ചു. കണ്ടോ, ഗാർഡ് ചെയ്യണമുണ്ടോ? ഇനി യേശു കർത്താവിനെ ആരെങ്കിൽ രക്ഷിതാവായി സ്വീകരിച്ചു കഴിഞ്ഞാൽ അവരൊരു സ്റ്റെപ്പ് മുന്നോട്ട് കയറി. ലോകം എന്ന ഗാർഡിൽ, ഗാർഡ് അവിടെ ഉള്ളപ്പോൾ തന്നെ അവർ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചു. അവര് യേശു പറഞ്ഞ സുവിശേഷം ഒന്നും കേട്ടില്ലല്ലോ. യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചു. പക്ഷെ എന്താണ് അതിന്റെ പർപ്പസ് എന്ന് അവർക്ക് മനസ്സിലായില്ല. പർപ്പസ് എന്ന് അവർക്ക് മനസ്സിലായില്ല. അവന് യേശുവിനെ കൈക്കൊണ്ട് യേശുവിനെ ആത്മവിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകാൻ അധികാരം കൊടുത്തു. അങ്ങനെ യേശു ക്രിസ്തുവിലൂടെ അവർ ദൈവത്തോട് അടുക്കണം, ദൈവത്തോട് അടുക്കണം. താൻ മുഖാന്തരം ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി അടുക്കണം എന്ന ചിന്തയൊന്നും അവർക്ക് മനസ്സിലായില്ല. അവർ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചു, ഒരു സഭയിൽ രജിസ്റ്റർ ചെയ്ത് സ്നാനപ്പെട്ടു, ഞങ്ങൾ ഇപ്പോ യേശുവിന്റെ ആളാണ്. അവിടെ നിൽക്കുക, യേശുവിന്റെ ഭാഷണം, സംഭാഷണം എന്താ പറഞ്ഞതെന്ന് അവർക്ക് അറിയത്തില്ല. ഹല്ലേലൂയ. അപ്പൊ അവരുടെ ജീവിതത്തിൽ പിശാച് ഇനി അടുത്ത ഗാർഡ് ഇട്ടു. അതായത് തോട്ടത്തിന് വേല ചെയ്യണം, തോട്ടം കാക്കണമല്ലോ. അപ്പൊ അവരുടെ ജീവിതത്തിൽ ദൈവരാജ്യം എന്ന തോട്ടത്തിലേക്ക് അവർ പ്രവേശിക്കാതിരിക്കാൻ എന്ത് ചെയ്യുന്നറിയാവോ? അവരുടെ ജീവിതത്തിൽ അടുത്ത് ഇട്ടുകൊടുത്ത് അവൻ തന്ത്രത്തിലൂടെ പ്രവർത്തിക്കുന്നേ. അപ്പൊ ഇവർക്ക് എന്ത് വേണം? ഭക്തി ഇട്ട് കൊടുത്താൽ പോരെ. യേശു ആണ്, യേശുവിനെ ആരാധിച്ചു. അങ്ങനെ അവരവിടെ സ്റ്റോപ്പായി. അപ്പൊ ഒരു കൂട്ടർ ലോകം എന്ന മതിലും കെട്ടി അവരെ അവിടെ കെട്ടി. എന്നാൽ യേശു രക്ഷകനായി സ്വീകരിച്ചവരെ, യേശു അവനെ ആരാധിച്ചോ എന്ന് പറഞ്ഞ് അവരെ അവിടെ നിർത്തി. യേശുവിനെ അനുഗമിക്കുന്ന പദ്ധതിയിലേക്ക് വരുന്നില്ല. യേശുവിനെ അനുഗമിച്ച് പിതാവിലേക്ക് എത്തേണ്ട പദവിയിലേക്ക് വരുന്നില്ല. ദൈവത്തിന്റെ വചനം പറഞ്ഞു താൻ മുഖാന്തരം, യേശു മുഖാന്തരം നാം ദൈവത്തോട് അടുക്കണം. അങ്ങോട്ടേക്ക് വരാൻ കഴിയാത്ത രീതിയിൽ നാം ബ്ലോക്ക് ചെയ്തിരിക്കുക. എന്നാൽ യേശു പറയുന്നു, 22-ാം സുവിശേഷത്തിൽ പറയുകയാണ്, എന്നെ അനുഗമിക്കുക, എന്നെ അനുഗമിച്ച് നിങ്ങൾ പിതാവിന്റെ അടുക്കൽ എത്തണം. ഞാനാണ് വഴി, എന്നിലൂടെ നിങ്ങൾ ആ പിതാവിന്റെ അടുക്കൽ എത്തണം. അപ്പൊ അവരെയും ബ്ലോക്ക് ചെയ്യുന്നു. പിശാച് വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നില്ലേ? ഹലോ, ഇന്ന് അവന്റെ ആളുകൾ വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഈ സമയത്ത് നമ്മൾ ഉറങ്ങരുത്. ഇനി ദ ഇയർ ഓഫ് ഇയർ അപ്പ നമ്മൾ അനുസരിച്ചില്ലെങ്കിൽ ദൈവം വേറെ ഭാഗത്ത് നിന്ന് അനുസരിക്കുന്നവർ ദൈവം കൊണ്ടുവരും. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ അനുസരിച്ച് മുന്നോട്ടേക്ക് പോകണം. ഇനി നമ്മളല്ല വെളിപ്പെടേണ്ടത്, ദൈവം നമ്മളിലൂടെ വെളിപ്പെടണം. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, നാം കേട്ടതുപോലെ ഇതൊരു ആത്മീക യുദ്ധമാണ്. പിശാചിന്റെ രാജ്യത്തിനെതിരെ ആത്മീക യുദ്ധം. ഈ യുദ്ധത്തിൽ ജയിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ഉള്ളിൽ ദേവാലയ പണി നടക്കത്തുള്ളൂ, അല്ലെങ്കിൽ നടക്കില്ല. ആ ജയിക്കുന്നത് എങ്ങനെയാ? ഇങ്ങോട്ട് നോക്കി, ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊന്നും അല്ല ജയിക്കണേ. വാലെടുത്ത് വെട്ടിയും അല്ല ജയിക്കണേ. അവന്റെ തന്ത്രത്തെയാണ് നാം ജയിക്കേണ്ടത്. തന്ത്രത്തെ, തന്ത്ര സൂത്രശാലിയാണ് പിശാച്. ഇതുകൊണ്ടാണ് ചെങ്കോർന്നിയ 2:11 പറയുന്നത്, സാത്താൻ നിങ്ങളെ തോൽപ്പിക്കരുത്. അപ്പൊ എപ്പോഴാ സാത്താൻ നമ്മളെ തോൽപ്പിക്കുന്നത്? ബാബു എടുത്ത് വായിച്ചു,
സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്, അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലോ.
അപ്പൊ സാത്താൻ നമ്മളെ എപ്പോഴാ തോൽപ്പിക്കുക? അവന്റെ തന്ത്രങ്ങളെ നാം അറിയാതിരിക്കുമ്പോ. അപ്പോ ദാ ദൈവം എന്നെ നിക്ഷേപിച്ച ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നത് സാത്താന്റെ തന്ത്രങ്ങളെ ജനത്തിന്റെ മുമ്പിൽ വെളിപ്പെടുത്തി കൊടുക്കുക. അതിന്റെ ജന ഇഷ്ടമുള്ളത് ചെയ്യട്ടെ, ജനത്തിന്റെ മുമ്പിൽ വെളിപ്പെടുത്തി കൊടുക്കുക, അവന്റെ തന്ത്രത്തെ വെളിപ്പെടുത്തി കൊടുക്കുക. അപ്പോ ഈ പറഞ്ഞ രണ്ട് പ്രധാന തന്ത്രമാണ്. ഒന്ന്, പിശാച് നമ്മൾ ദൈവരാജ്യം എന്ന തോട്ടത്തിനുള്ളിലേക്ക് വരാതിരിപ്പാൻ ഇതാ ഒന്ന്, ലോകം ലോക ദർശനം മനുഷ്യനിട്ടിട്ട് നീ സർവ്വലോകവും നേടിക്കൊള്ളുക, സർവ്വലോകവും നേടിക്കൊള്ളുക എന്നതുകൊണ്ട് മനുഷ്യൻ തന്നെ ദൈവം കൊടുത്ത സമയം മുഴുവൻ അതിനുവേണ്ടി കളയും. അതൊരു വേദി അവൻ കെട്ടിയിരിക്കുക, അവന്റെ തന്ത്രമാണത്. രണ്ടാമത്തേത്, ഇതാ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചവരുള്ള യേശുവാണ് ദൈവം, യേശുവിനെ ആരാധിച്ചോളൂ. അവിടെ അവനെ നിർത്തി പിടിച്ചു കെട്ടി, അതിന്റെ അപ്പുറത്തേക്കില്ല. അവർ യേശുവിനെ കർത്താവേ കർത്താവേ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ആരാധിച്ചുകൊണ്ടിരിക്കുക. അവസാനം അവരവിടെ ദീർഘ കർത്താവിനെ ശ്രദ്ധ ചെല്ലുമ്പോ കർത്താവ് പറയും, എന്നെ കർത്താവെ കർത്താവ് എന്ന് പറഞ്ഞവനൊന്നും അല്ല, എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനാണ് സ്വകുലാധികാരങ്ങളിൽ. അപ്പോ ഇവരെല്ലാം പിശാചിന്റെ തന്ത്രത്തിൽ വീണു പോവുകയാണ്. അപ്പോ പിശാച് ആ രണ്ട് ഡ്യൂട്ടി ചെയ്യുന്നുണ്ട്, തോട്ടത്തിൽ വേല ചെയ്യുന്നു അവന്റെ ലക്ഷ്യത്തിനായി. അവന്റെ ലക്ഷ്യം എന്താ? നമ്മളാരും ദൈവസന്നിധിയിൽ ദൈവപുത്രന്മാരായി വെളിപ്പെട്ട് ദൈവത്തിലുള്ള വസിക്കരുത്, ഭൂമിയുടെ കർത്തൃത്വം ഏറ്റെടുക്കുക. അടുത്തത്, അവനതിനു വേണ്ടി വേല ചെയ്യുന്നു, അതിനെ കാക്കാൻ വേണ്ടി അവൻ തന്ത്രങ്ങൾ ഇട്ട് വെച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് അവനിപ്പോൾ ജയിച്ചു നിൽക്കുന്നത്. കാരണം അത് ദൈവത്തിന്റെ പ്രിൻസിപ്പിളാ. ദൈവത്തിന്റെ പ്രിൻസിപ്പിൾ അനുസരിക്കുന്നവൻ ആരായാലും ജയിക്കും. എന്നാൽ ഇവിടെ നമ്മൾ ദൈവത്തിന്റെ പ്രിൻസിപ്പിൾ അനുസരിക്കുവാനായിട്ട് അറിയാം. അപ്പൊ ഇതുമായുള്ള ബന്ധത്തിൽ പ്രിയ സഹോദരങ്ങളെ, ഇതൊരു ആത്മീയ യുദ്ധമാണ്. ശ്രദ്ധയോടെ മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോവാ. നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിൽ അടിസ്ഥാനമിട്ട് യേശു ക്രിസ്തുവിൽ വളർന്ന് ക്രിസ്തുവാകുന്ന തലയോളം വളർന്ന് ഇതാ ആ പിതാവുമായി ഒന്നാക്കുക. ഇതിനു വേണ്ടിയാണ് യേശുവിനെ നമുക്ക് വേണ്ടി അയച്ചത്. സ്വർഗത്തിലും ദൈവത്തിലും മനുഷ്യർക്കും ഇടയിൽ ഒരേ ഒരു മധ്യസ്ഥനായ യേശുവിനെ അയച്ചത് മനുഷ്യരായ നമ്മളെ ദൈവവുമായി ഒന്നാക്കുക എന്നുള്ളതാണ്. ഇതാണ് എഫേസ്യർ 1:9-10 വാക്യങ്ങൾ പറയുന്നത്, ക്രിസ്തുവിൽ ദൈവത്തിന്റെ മർമ്മം ഇതാണ്, ക്രിസ്തുവിൽ സ്വർഗത്തെയും ഭൂമിയെയും ഒന്നാക്കി ചേർക്കുക എന്നുള്ള കാലസമ്പൂർണ വ്യവസ്ഥ. ഇതപ്പോ നിങ്ങൾ ഇതൊക്കെ നിങ്ങൾ അറിയത്തില്ലെങ്കിൽ നിങ്ങളെ പറ്റിക്കും, നിങ്ങളെ പിശാചി ശപിക്കും. എന്താണ് യേശു ക്രിസ്തുവിലെ ആ മർമ്മം എന്ന് നിങ്ങൾക്ക് അറിയത്തില്ല എങ്കിൽ നിങ്ങളെ പിശാചി ശപിക്കും. അപ്പൊ ഈ വചനം ഓരോ നിമിഷവും വരുന്നത്, നേരത്തെ കേട്ടില്ലേ, കൺസ്ട്രക്ഷൻ സൈറ്റിലേക്ക് വരുന്ന എല്ലാ വാഹനത്തിലെ സാധനങ്ങളും ആ ബിൽഡിംഗ് പണിക്ക് ഉപയോഗിക്കേണ്ടതാണ്. അവിടെ എവിടെയെങ്കിലും മിസ്സായി കഴിഞ്ഞാൽ ഇതാ കുറെ വിൻഡോസ് വന്നു. വിൻഡോസ് വന്നത് അവിടെ പണിയുന്നവരെ കണ്ടില്ല, അവര് വിൻഡോസിന്റെ അവിടെ ഗ്യാപ്പിട്ട് വളർന്നു പോയി. പിന്നെ ആ ബിൽഡിങ്ങിന് പിന്നെ വിൻഡോ ഇല്ല. ഇതേപോലെയാകരുത് നമ്മുടെ കൺസ്ട്രക്ഷൻ. നമ്മുടെ കൺസ്ട്രക്ഷനിൽ ഓരോ നിമിഷവും വരുന്നത് നമ്മൾ ഏറ്റെടുത്ത് വേണം. അത് ഏറ്റെടുത്ത് നമ്മളത് പണിയാനടിയാണോ? പണിയുമ്പോ എന്ത് പറ്റും? നമ്മൾ ജീവനിൽ നിന്ന് ജീവനിലേക്ക് കടന്നു വരാനായിട്ട് അടിയാ, ജീവനിൽ നിന്ന് ജീവനിലേക്ക്. അപ്പൊ തന്നെ മനസ്സിലാക്കിക്കോളണം, ഇങ്ങനെ ജീവനും ജീവനിലേക്ക് വരുമ്പോ നിങ്ങളുടെ ചുറ്റും പല പ്രശ്നങ്ങളും പിശാചുണ്ടായിക്കൊണ്ടിരിക്കും. നിങ്ങളുടെ ഫാമിലിയിൽ പ്രശ്നം ഉണ്ടാകും, ഒരാളുടെ വാക്ക് മറ്റേ ഇഷ്ടപ്പെടുത്തില്ല, അയാളുടെ വാക്ക് ഇയാൾക്ക് ഇഷ്ടപ്പെടുത്തില്ല, നിങ്ങളുടെ ഓഫീസിൽ പ്രശ്നം ഉണ്ടാക്കും, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പ്രശ്നം ഉണ്ടാക്കും. ഇപ്പൊ നിങ്ങൾ എന്ത് ചെയ്തതാണ്? ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് പിശാചിന്റെ തന്ത്രമാണെന്ന് മനസ്സിലാക്കി ഇതാ നിങ്ങൾ വ്യക്തികളെ സ്നേഹിക്കണം. എന്നാൽ വ്യക്തികളുടെ പുറകിൽ ദൈവത്തിന്റെ പരിജ്ഞാനത്തിനെതിരെ കടന്നു വരുന്ന എല്ലാ വിഷയങ്ങളെയും നിങ്ങൾ ശാസിക്കുകയും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ചെയ്യണം. ഓ, നമ്മൾ കേട്ടില്ലേ, പ്രാർത്ഥനയിലൂടെ നാം കാക്കണം. പ്രവർത്തനം മാത്രം പോലെ പ്രാർത്ഥനയിലൂടെ കാക്കണം. ഹല്ലേലൂയ. അപ്പൊ അത് നമ്മൾ വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഈ നാളുകളില് പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു ദേവാലയ പണി നമ്മുടെ ഉള്ളിൽ നടക്കുമ്പോൾ പ്രതിയോഗികൾ ഉണ്ടാകും. പിശാച് പ്രതിയോഗിയായിട്ട് വരും, അവന്റെ ആളുകളും പ്രതിയോഗികളായിട്ട് കടന്നു വരാനായിട്ടില്ല. അപ്പൊ ഇതിലൊന്നും തളർന്നു പോകരുത്, തളർന്നു പോലും. അന്നന്ന് കിട്ടുന്ന ആഹാരം നമ്മൾ ഏറ്റെടുത്ത് പോകണം. അപ്പോ ഇതുമായുള്ള ബന്ധത്തില് ഇന്ന് നാം എളുപ്പമായിട്ട് ചിന്തിക്കാൻ പോകുന്നത്, നമുക്ക് ന്യൂ ഇയറിന് കർത്താവ് 2021 ന്യൂ ഇയറിലെ രാത്രി 12 മണിയായപ്പോൾ നിങ്ങൾ ഒരു പാട്ട് കേട്ടു, ജീവിതത്തിൽ ആദ്യമായി. ഓർക്കുന്നുണ്ടോ? അന്ന് ദൈവം എനിക്ക് ഹൃദയത്തിൽ തന്ന പാട്ട് ഞാൻ ഒറ്റയ്ക്കാ പാടിയ. പക്ഷെ ഇനിയുള്ള നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അത് ഒരുമിച്ച് പാടി മുന്നോട്ടേക്ക് പോകണം, ഒരുമിച്ച് പാടി മുന്നോട്ടേക്ക് പോകണം. ആ പാട്ട് കർത്താവ് തന്ന പശ്ചാത്തലം എന്ന് പറയുന്നത് ദേവാലയ പണിയുമായുള്ള ബന്ധത്തിലുള്ള പശ്ചാത്തലമാണ്. ദേവാലയ പണിയുമായുള്ള ബന്ധത്തിലുള്ള പശ്ചാത്തലം. പഴയ നിയമത്തിൽ ദാവീദിന്റെ മകനായ സോളമൻ, ആ സോളമനിലൂടെ ദൈവം ശരീരത്തിന്റെ പുറത്ത് ജെറുസലേമിലുള്ള ദേവാലയത്തെ പണിയുവാനായിട്ടിടയായി. എന്നാൽ ഇസ്രായേൽ മക്കളുടെ അനുസരണക്കേട് മൂലം, അനുസരണക്കേടാണ് പാപം കൊണ്ടുവരുന്നത്, അത് പിശാചിന് ഇടം കൊടുക്കുന്നത്. ആ ദേവാലയം നെബുക്കദ്നേസർ എന്ന രാജാവ് തകർത്ത് കളയുവാനും, അങ്ങനെ തകർത്ത് കളഞ്ഞതിന് ശേഷം ബാബിലോണിന്റെ അടിമത്തത്തിലേക്ക് ജനങ്ങൾ കടന്നു പോവുകയും, തുടർന്ന് ദൈവം കോരശ് എന്ന രാജാവിന്റെ ഹൃദയത്തിൽ യെരൂശലേമിൽ ദേവാലയം പണിയണമെന്നുള്ള ആ ചിന്ത ഉണർത്തിച്ച് കോരശ് എന്ന ആ രാജാവ് കൽപ്പന പുറപ്പെടുവിക്കുകയും സെറുബാബേലിന്റെ നേതൃത്വത്തിൽ ഒരു കൂട്ടം യഹൂദ ജനം ജെറുസലേമിൽ കടന്നു വരികയും അവർ ദേവാലയ പണി ആരംഭിക്കുകയും ചെയ്തപ്പോൾ അവർക്കെതിരെ അവിടുന്ന് ശത്രുക്കൾ ഉയർന്നു, അവർക്കെതിരെ ഭീഷണികൾ ഉയർന്നു, അവർക്കെതിരെ മെമ്മോറാണ്ടങ്ങൾ രാജാവിന് കടന്നു പോകാനായിട്ടിടയായി. എന്താണ് ഉദ്ദേശം? പണി മുടക്കുക, ദേവാലയ കൺസ്ട്രക്ഷൻ മുടക്കുക. ഈ ദേവാലയ കൺസ്ട്രക്ഷൻ മുടക്കുമ്പോ ഇതാ ഇടയ്ക്കിടയ്ക്ക് മുടങ്ങി ഇങ്ങ് മുന്നോട്ടേക്ക് പോവാണ്. ഉടനെ ദൈവത്തിന്റെ ആത്മാവ് സഖറിയ പ്രവാചകനിലൂടെ, ഹഗ്ഗായ് പ്രവാചകനിലൂടെ ഒക്കെ സംസാരിക്കുന്ന വാക്കുകളിൽ ഇതാ സെറുബാബേലിന്റെ നേതൃത്വത്തിലാണ് ആ ദേവാലയ പണി നടക്കുന്നത്. സെറുബാബേലാണ് ആ ദേവാലയത്തിന് അടിസ്ഥാനം ഇട്ടത്. എന്നാൽ അതിനിടെ ശത്രുക്കൾ കടന്നു വരുമ്പോ ഇതാ സഖറിയ പ്രവാചകനിലൂടെയുള്ള പ്രവചനം കടന്നു വരികയാണ്, സെറുബാബേലിന്റെ കൈ ദേവാലയത്തിന് അടിസ്ഥാനം ഇട്ടുവെങ്കിൽ സെറുബാബേലിന്റെ കൈ തന്നെ ആ ദേവാലയം പൂർണ്ണമാക്കും. സൈന്യത്താലല്ല, ശക്തിയാലല്ല, ദൈവത്തിന്റെ ആത്മാവിനാൽ തന്നെ ഇത് സംഭവിച്ചിരിക്കും. കൃപ കൃപ എന്ന ആർപ്പുവിളിയോടെ ആ പണി മുന്നോട്ടേക്ക് പോകും. ജനമേ, മുന്നോട്ട് മുന്നോട്ട് മുന്നോട്ട്. പ്രിയ സഹോദരങ്ങളെ, അതൊരു നിഴലാണെങ്കിൽ ഇന്ന് നടക്കുന്നത് ഒരു പൊരുളാണ്. അതുകൊണ്ട് മനസ്സിലാക്കിക്കൊള്ളുക, കൃപ കൃപ എന്ന ആർപ്പുവിളിയോടെ പ്രിയ സഹോദരങ്ങളെ, ഇതാ നമുക്ക് മുന്നോട്ടേക്ക് പോകാം. നമുക്ക് മുന്നോട്ടേക്ക് പോവാം. സെറുബാബേൽ ശരീരത്തിന്റെ പുറത്ത് ജെറുസലേമിലാണ് ഒരു ദേവാലയം ദൈവത്തിന് വേണ്ടി പണിതതെങ്കിൽ ഇതാ നമ്മുടെ ഉള്ളിൽ ഇതാ ഒരു സെറുബാബേലല്ല, പകരം ദൈവത്തിന്റെ ആത്മാവ് തന്നെ, ക്രിസ്തുവിന്റെ ആത്മാവ് തന്നെ ഇതാ ക്രിസ്തുവിന്റെ അടിസ്ഥാനത്തിന്റെ ആ ദേവാലയം പണി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അദൃശ്യമായ അകത്തുള്ള ദേവാലയം യഥാർത്ഥ ആരാധകർ ആത്മാവിൽ ദൈവത്തെ ആരാധിക്കും. അതത്രേ സത്യത്തിലുള്ള ആരാധന, കാരണം ദൈവം ആത്മാവാണ്. അപ്പൊ ഈ പണി നമ്മുടെ അകത്ത് നടക്കുമ്പോൾ പ്രിയ സഹോദരങ്ങളെ, എതിരെ പലതും തന്ത്രങ്ങളുമായി പിശാചിന്റെ ആളുകളും കടന്നു വരുക. ഇത് സ്വാഭാവികമാണ് എന്ന് മനസ്സിലാക്കിക്കൊള്ളുക. പ്രിയ സഹോദരങ്ങളെ, ഈ നാളുകളില് കഴിഞ്ഞ നാളുകളിൽ ഇല്ലാത്ത വലിയ പ്രതികൂലങ്ങൾ കടന്നു വരുന്നുണ്ട്. എന്നാൽ അനേക ദൈവദാസന്മാർ, അനേക വ്യക്തിത്വങ്ങൾ ഇതാ ഈ ശുശ്രൂഷക്കെതിരെ കടന്നു വരുന്നത് എന്താണ്? അകത്തൊരു ദേവാലയം പണി നടക്കുകയാണ്. അകത്തൊരു ദേവാലയം പണി നടക്കുമ്പോൾ അതിനെതിരെ കടന്നു വരികയാണ്. ഇന്നലെ ആ ആ പാട്ട് നമ്മൾ ഇപ്പോഴൊന്ന് പാടാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഇതാ എന്നാല് ഇവിടെ ഇതുമായുള്ള ബന്ധത്തില് ഇതാ പല സന്ദേശങ്ങൾ ഇന്നലെ നിങ്ങൾ ഇന്നത്തെ ശുശ്രൂഷ കേട്ട നിങ്ങൾക്ക് മനസ്സിലായി. ഇതാ ഒമാനിൽ നിന്ന് വിളിച്ചൊരു ദൈവദാസൻ നമ്മളുടെ സന്ദേശം തെറ്റാണെന്ന് പറഞ്ഞൊരു സന്ദേശമാണ് അദ്ദേഹത്തിന് കിട്ടിയത്. എന്നാൽ അദ്ദേഹം അത് വായിച്ചു നോക്കി നമ്മുടെ സന്ദേശം മുഴുവൻ കേട്ടപ്പോ അദ്ദേഹം പറഞ്ഞൊരു കാര്യം നിങ്ങൾ കേട്ടാലോ, ഇത് കേൾക്കാൻ പോയത് എന്റെ ജീവിതത്തിൽ അനുഗ്രഹമായി. ഇത് ഞാൻ അറിഞ്ഞില്ലായിരുന്നെങ്കിൽ വലിയ നഷ്ടമായി പോയേനെ. ഇത് കേട്ടത് രണ്ട് മൂന്ന് പ്രാവശ്യം ഞാനിത് കേട്ടു. ഭയങ്കര അനുഗ്രഹമായി പോയി നിങ്ങൾ കേൾക്കാനായിട്ടിടയായി. ഹല്ലേലൂയ. അതുപോലെ നാട്ടിൽ നിന്ന് പറഞ്ഞ വ്യക്തിത്വത്തെ കുറിച്ച് നിങ്ങൾ കേട്ടു. ഇത് ഞാൻ ഈ വചനമാണ് സത്യമായ വചനം, പക്ഷെ ഞാനിത് വിശ്വസിക്കുന്നു, പക്ഷെ ഞങ്ങളുടെ പാസ്റ്ററോട് പറഞ്ഞിട്ട് പാസ്റ്റർ വിശ്വസിക്കുന്നില്ല. അപ്പോ വലിയൊരു കൂട്ടം എതിരെതിരെ ഉണ്ട്. ഇന്നലെ രാത്രി 1:30 ആയപ്പോ ഞാന് ഈ പാട്ട് നിങ്ങൾ ഇന്ന് രാവിലെ ഇത് നിങ്ങൾ കേൾപ്പിക്കുകയോ കാര്യങ്ങളൊക്കെ വേണമല്ലോ. അപ്പൊ അതുമായുള്ള ബന്ധത്തില് ഇത് നമ്മുടെ വെബ്സൈറ്റ്, നമ്മുടെ യൂട്യൂബ് ചാനലില് ഒന്ന് കയറിയപ്പോ അതിൽ ഒരു കമന്റ് പെട്ടെന്ന് എന്റെ മുമ്പിലേക്ക് ഇടഞ്ഞു വന്നു. അതിൽ ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്, ഞാൻ അറിയത്തില്ല ഈ വ്യക്തി ഏതാണെന്ന്. അതായത് മോണോസ്റ്റാർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ടൈറ്റിലാണ്, നിങ്ങൾക്ക് ആണ് യൂട്യൂബിൽ കിടക്കുന്നുണ്ട്. ഇത് അതേ എഴുതിയിരിക്കുകയാണ്, ഇന്നും മലയാളത്തിൽ കിട്ടാവുന്നതിൽ ഏറ്റവും മഹത്തായ ദൈവിക സന്ദേശമാണെങ്കിലും, നമ്മുടെ സന്ദേശത്തിന് കീഴിൽ എഴുതിയിട്ടിരിക്കുക, ഇന്നും മലയാളത്തിൽ കിട്ടാവുന്നതിൽ ഏറ്റവും മഹത്തായ സന്ദേശമാണെങ്കിലും പ്രമുഖ പാസ്റ്റർമാർ എല്ലാവരും തന്നെ താങ്കളുടെ സത്യ സുവിശേഷ സന്ദേശത്തിന് എതിരാണ്. പ്രമുഖ ദൈവദാസന്മാരെല്ലാവരും താങ്കളുടെ സത്യ സുവിശേഷ സന്ദേശത്തിന് എതിരാണ്. ദുരുപദേശം എന്നൊക്കെ പറഞ്ഞ് അവർ പ്രസംഗിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, അപ്പൊ വമ്പൻ എതിര് വന്നുകൊണ്ടിരിക്കും. ഒരു ഭാഗത്തുനിന്ന് എതിര് വരും. ഇനി ആ വ്യക്തിത്വങ്ങളുടെ സന്ദേശങ്ങൾ ശ്രദ്ധിച്ചാൽ അവർക്ക് കർത്താവ് യേശു പറഞ്ഞ ആ യേശുവിന്റെ ചൊവയൊന്നും അവിടെ കാണത്തില്ല. യേശു സഭകളോട് പറയുമ്പോൾ യേശു പറഞ്ഞ എന്തുവാ, ആത്മാവ് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഇത് അവരുടെ സന്ദേശത്തിൽ ഉണ്ടാകത്തില്ല. ജയിക്കുന്നവൻ ആരെ ജയിക്കുന്നവൻ, പിശാചിനെ ജയിക്കുന്നവൻ ഇത് അവകാശമാക്കും. ഇതൊന്നും അവരുടെ സന്ദേശത്തിൽ ഉണ്ടാകത്തില്ല. ഹല്ലേലൂയ. സമാധാനം ചെയ്യുമ്പോ സാത്താന് വേഗത്തിൽ നമ്മുടെ കാൽക്കീഴിലൊക്കെ ചതച്ചുകളെ. ഇത് അവരുടെ സന്ദേശത്തിൽ ഉണ്ടാകത്തില്ല. പിതാവിന്റെ കൽപ്പനയാൽ പുത്രൻ ഇതാ പിതാവിന്റെ വലതുഭാഗത്ത് ശത്രുക്കൾ പാദമിടമാകാൻ കാത്തിരിക്കുന്നു. ഇത് അവരുടെ സന്ദേശത്തിൽ ഉണ്ടാകത്തില്ല. പിന്നെ അവരുടെ സന്ദേശം എന്തൊക്കെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു തരാം. ആരാധിക്കൂ, ഉറക്കെ ആരാധിക്കൂ, ഹല്ലേലൂയ പറയൂ, സ്തുതിക്കൂ, പ്രാർത്ഥിക്കൂ, ഉപവസിക്കൂ. ഇതല്ലാതെ ദൈവത്തിന്റെ പർപ്പസിലേക്ക് പോകുന്നൊന്നും അവിടെ കാണത്തില്ല. എന്നാൽ ഈ നാളുകളിൽ നമ്മൾ യേശു ക്രിസ്തുവിന്റെ പുറകെ, നമ്മളെ നയിക്കുന്ന യേശുവിന്റെ പുറകെ ഇതാ ആ യേശുവിനെ അനുസരിച്ച് സ്വയത്തെ ത്യജിച്ച്, കാരണം സ്വയത്തിൽ പ്രവർത്തിക്കുന്നവൻ ദൈവത്തിന്റെ മകനല്ല, ദൈവാത്മാവ് നടത്തുന്നവരേവരും ആ ദൈവത്തിന്റെ മക്കൾ. അതുകൊണ്ടാണ് പറയുന്നത്, ഇന്നലെ നിങ്ങൾ കേട്ടു ഇതാ സാത്താന്റെ പ്രത്യേകത. യേശു പറയാണ് അവൻ ബോഷ്ക് പറയുന്നവരും ബോഷ്കിന്റെ അപ്പനുമാണ്. അവൻ എങ്ങനെയാ പ്രവർത്തിക്കുന്നത്? അവൻ ബോഷ്ക് പറയുമ്പോൾ അവന്റെ സ്വയത്തിൽ നിന്ന് എടുത്തു പറയുന്നു, സ്വയത്തിൽ നിന്ന് എടുത്തു പറയുന്നു. അപ്പൊ സാത്താന്റെ മക്കള് സാത്താനെ അനുരൂപമായി പ്രവർത്തിക്കുന്നവരും സ്വയത്തിൽ നിന്ന് സംസാരിക്കുകയുള്ളൂ. പക്ഷെ യേശുവിനെ ദൈവത്തിനനുസരിച്ച് ജീവിക്കുന്നവർ അവർ പറയും, ഞങ്ങൾക്ക് സ്വയമേ ഒന്നും ചെയ്യാൻ കഴിയുന്നതല്ല, പകരം പിതാവ് എന്ത് കാണിക്കുന്നുവോ അത് ഞങ്ങൾ പറയുന്നു, പിതാവ് എന്ത് പറയുന്നുവോ അത് ഞങ്ങൾ പറയുന്നു, പിതാവ് എന്ത് പ്രവർത്തിക്കുന്നോ അത് ഞങ്ങൾ പ്രവർത്തിക്കുന്നു. ഇതാണ് യഥാർത്ഥ ദൈവവൈദന്റെ ഡ്യൂട്ടി, യഥാർത്ഥ ദൈവവൈദന്റെ രീതി എന്ന് പറയുന്നത്. അവൻ തുടങ്ങുന്ന അക്ഷരത്തിൽ നിന്നല്ല, അവൻ തുടങ്ങുന്ന ആത്മാവിൽ നിന്നത്രേ. അതാണ് അവന്റെ ഉൽപ്പത്തിയിലെ ജീവിത രീതി. ഉൽപ്പത്തി പുസ്തകത്തിൽ വീഴ്ചയ്ക്ക് മുമ്പ് മനുഷ്യന്റെ ജീവിത രീതി എന്ന് പറയുന്നത് അക്ഷരത്തിൽ നിന്ന് ആരംഭിക്കുകയല്ല. അന്ന് അക്ഷരമേ ഇല്ല, പിന്നെ എങ്ങനെയാണ് മനുഷ്യൻ അന്ന് ആദം പ്രവർത്തിച്ചിരുന്നത്? ആദമൊന്നും അറിയേണ്ട ആവശ്യമില്ല. ആദത്തിന്റെ ഉള്ളിലെ ദൈവത്തിന് എല്ലാം അറിയാം. ആദത്തിന്റെ ഉള്ളിലെ ദൈവത്തിന് എല്ലാം അറിയാം. ദൈവം ആദത്തോട് പറയുന്നു, ദൈവം ആദത്തോട് പറയുന്നു, ആദം അത് ചെയ്യുന്നു. അപ്പോൾ ആദത്തിന്റെ ജ്ഞാനം ആരാണ്? ദൈവമാണ്. മനുഷ്യന്റെ ഉള്ളിൽ ദൈവം വസിച്ച് ദൈവം മനുഷ്യനിലൂടെ ഭൂമിയിൽ നടകൊള്ളുന്നു, ഭൂമിയിൽ പ്രവർത്തിക്കുന്നു. ഇതാണ് ദൈവോത്രന്മാരുടെ രീതി. ഹല്ലേലൂയ. എന്നാൽ അവിടെ നിന്ന് വീണു പോയപ്പോഴാണ് പിന്നെ പുറത്തുനിന്ന് പ്രവർത്തിക്കേണ്ട ആവശ്യം വന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഇപ്പോ നന്മ തിന്മകളെ തിരിച്ചറിയേണ്ട ആവശ്യം വന്നത്. അല്ല എങ്കിൽ ഉൽപ്പത്തിൽ സൃഷ്ടിച്ചപ്പോൾ നന്മ തിന്മകളെ തിരിച്ചറിയേണ്ട ഒരാവശ്യവുമില്ല നമുക്ക്. ഒരാവശ്യവുമില്ല. നന്മ തിന്മകളെ കുറിച്ചുള്ള വിഷത്തിന്റെ ഫലം തിന്നപ്പോൾ മാത്രമാണ് എന്ത് സംഭവിച്ചത്? ദൈവം പറഞ്ഞത് അവർ ദാ നന്മ തിന്മകളെ തിരിച്ചറിയുവാൻ നമ്മിൽ ഒരുവനെ പോലെ ആയിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പോ ദൈവമാണ് നമ്മുടെ ജീവിതത്തിൽ നന്മയും തിന്മയും തീരുമാനിക്കണേ. നമ്മളല്ല, ദൈവം നമ്മളെ ഹൃദയത്തിൽ വെളിപ്പെടുത്തുന്നു, നമ്മളത് ഭൂമിയിൽ ചെയ്യുന്നു. ഇതുകൊണ്ടാണ് കൊരിന്ത്യ ലേഖനം പറയുന്നത് ഇതാ വീണ്ടും ലോകത്തിന്റെ ആത്മാവിനെ അല്ല ദൈവം നമുക്ക് നൽകിയത് അറിവാനായി നാം ദൈവത്തിന്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. ഹല്ലേലൂയ. അപ്പോ ഒരു മനുഷ്യൻ യഥാർത്ഥ ദൈവപുത്രന്റെ ഒരു പ്രവർത്തന ശൈലിയിലേക്ക് വരുമ്പോൾ പിന്നെ അവനല്ല അവനെ ജീവിക്കുന്നത്, ദൈവമാണ് അവനെ ജീവിക്കുന്നത്. അപ്പൊ ഈ ദൈവം നമ്മൾ ജീവിക്കാൻ എങ്ങനെ പറ്റുള്ളൂ? അത് ക്രിസ്തുവിലൂടെ മാത്രമേ പറ്റുകയുള്ളൂ. ക്രിസ്തു അത്രേ നമ്മുടെ ദൈവമായി ബന്ധിപ്പിക്കുന്നത്. മുന്തിരി വള്ളിയിലൂടെ അല്ലാതെ പിതാവുമായി കണക്ഷൻ ഇല്ല. മുന്തിരി വള്ളിയിലൂടെ അല്ലാതെ പിതാവുമായി കണക്ഷൻ ഇല്ല. അങ്ങനെ ക്രിസ്തു നമ്മളിൽ വസിക്കുമ്പോഴാണ് ക്രിസ്തുവിന്റെ പോലെയായ ദൈവം നമ്മളിലൂടെ പ്രവർത്തിക്കുന്നത്. ഈ ഒരു മർമ്മം മനസ്സിലാക്കുക, ഈ ഒരു മർമ്മം മനസ്സിലാക്കി പ്രവർത്തിക്കുക. അപ്പോ ഈ ഒരു യാത്രയിൽ പ്രിയ സഹോദരങ്ങളെ, യേശുവിനുണ്ടായ പോലെ തന്നെ എതിര് നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകും. യേശുവിന് ഉണ്ടായ എതിര് അന്ന് യേശു ക്രിസ്തു ദൈവരാജ്യ സുവിശേഷവുമായി കടന്നു വന്നപ്പോ യേശു ക്രിസ്തുവിനെ പ്രസംഗ വേദിയിൽ നിന്ന് തന്നെ പിടിച്ച് പുറത്താക്കി ആ മലയുടെ കീഴിൽ തള്ളി താഴിടാൻ ശ്രമിച്ചു. ഹല്ലേലൂയ. യേശുവിന്റെ സമയമായിട്ടില്ല, അതുകൊണ്ട് അവർക്കൊന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ല. എന്നാൽ മൂന്നാമത്തെ ശുശ്രൂഷയുടെ ഓടിവ് ഇതാ പീലാത്തോസ് പറയുന്നുണ്ട്, ഞാൻ എന്ത് ചെയ്തു? നിന്റെ ജനമാണ് ഇവർ നിന്നെ എന്റെ കയ്യിലേൽപ്പിച്ചിരിക്കുന്നത്. അതായത് അവൻ സ്വന്തത്തിലേക്ക് വന്ന് സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല, അവനെ തള്ളിക്കളഞ്ഞു. ഈ ഒരു തലത്തിൽ യേശു ഒരു പ്രതികൂലത്തിലൂടെ കടന്നുപോയി ശുശ്രൂഷ നിവർത്തിച്ചെങ്കിൽ, പൗലോസ് ഒരു പ്രതികൂലത്തിലൂടെ കടന്നുപോയി ശുശ്രൂഷ നിവർത്തിച്ചെങ്കിൽ, പ്രിയ സഹോദരങ്ങളെ, നമ്മളും അതേ പ്രതികൂലത്തിലൂടെ തന്നെ കടന്നുപോയി ശുശ്രൂഷ നിവർത്തിക്കേണ്ടതായിട്ടുണ്ട്. ഹല്ലേലൂയ. ഇതാ നിങ്ങൾ കേട്ടില്ലേ ആദേവദാസം പറഞ്ഞത്, ഞാൻ ദൈവരാജ്യം എന്റെ ചർച്ചയിൽ പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോ എന്ത് പറ്റി? ഇതാ പലരും ഇപ്പൊ എനിക്ക് പ്രസംഗിക്കാനുള്ള അവസരം പോലും തരുന്നില്ല. ഹല്ലേലൂയ. യേശുവിനെ പ്രസംഗിക്കുന്നതിൽ നിന്ന് തള്ളി മാറ്റിയ ഇതാ ഈ സഭാഗോളം ഇത് തന്നെയാണ് ഇവിടെയും ചെയ്യുകയുള്ളൂ. പ്രിയ സഹോദരങ്ങളെ, ഇവിടെ ഈ സന്ദേശം അറിയിക്കുമ്പോൾ ജനം രണ്ടായിട്ട് തിരിയും. ഇതാണ് വീശുമുറത്തിന്റെ പ്രത്യേകത. യേശുവിന്റെ കയ്യിൽ എന്നാ ഉണ്ട്? വീശുമുറം ഉണ്ട്. എന്തിനാ വീശുമുറം? വീശുമുറം ഇതാ രണ്ടാക്കാൻ വേണ്ടിയാണ് വീശുമുറം. ഇതാ പതിരും ഗോതമ്പും രണ്ടാക്കി എടുക്കണം. ഹല്ലേലൂയ. പതിര് കെടാത്ത തീയിലിട്ട് ചുട്ട് കളയണം. ഗോതമ്പ് കളപ്പുരയിൽ ശേഖരിക്കണം. ഹല്ലേലൂയ. കളയെ ചുട്ട് കളയണം, ഇതാ നല്ലതിനെ ശേഖരിക്കണം. ഇതുകൊണ്ടാണ് വീശുമുറം. ദൈവരായ സുവിശേഷം ഇതുമായി ബന്ധപ്പെട്ട എല്ലാം യേശുവിന്റെ കയ്യിലെ വീശുമുറമാണ് എന്ന് മനസ്സിലാക്കിക്കൊള്ളുക. ഇന്നത്തെ സന്ദേശം കേൾക്കാത്തവരോ അതുപോലെ കേൾക്കണേ. ഹല്ലേലൂയ. ഇനി അതിലേക്ക് പോയാൽ നമ്മൾ ഇന്നത്തെ സമയം ഇവിടെ തികയത്തില്ല. അപ്പൊ പ്രിയ സഹോദരങ്ങൾ, ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇത് ഒരു എതിർപ്പിനെ ഓവർകം ചെയ്തുള്ളൊരു യാത്രയാണ്. ഇതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറഞ്ഞത്, നിങ്ങൾക്ക് പോരാട്ടം ഉണ്ട്. നിങ്ങൾക്ക് പോരാട്ടം ഉള്ളത് ശങ്കരനോടും തൊമ്മിച്ചനോടും അല്ല, ഇതാ മനുഷ്യനോടല്ല, പകരം വായിച്ചവരോട് അധികാരികളോട് ഈ അന്ധകാരലോകത്തിന്റെ ആദ്യത്തെ ശക്തികളോട് സ്വർലോകത്തിലെ ദുഷ്ടാത്മ സേനയോടുമാണ് നിങ്ങൾക്ക് പോരാട്ടമുള്ളത്. അവരുടെ പോരാട്ടം അദൃശ്യമാണ്, അത് മനുഷ്യ ഹൃദയത്തിലെ ചിന്തകളിലാണ് ആ പോരാട്ടം നടക്കുന്നത്. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഈ നാളുകളെ ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന് വിപരീതമായി പിശാച് ഹൃദയത്തിൽ വെച്ച കോട്ടകളെ കെട്ടിയിട്ട് തോട്ടത്തിലേക്ക് നമ്മളെ കടക്കാതെ ഇതാ തോട്ടത്തെ അവൻ ഗാഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എങ്കിൽ അതിനെ പൊട്ടിച്ചെറിഞ്ഞ് ഈ നാളുകളിൽ ആകെ തന്ത്രങ്ങളെ വെളിപ്പെടുത്തിക്കൊണ്ട് അതിനെ പൊട്ടിച്ചെറിഞ്ഞ് ജനത്തെ കൃപ കൃപ എന്ന ആർപ്പ് വിളിയോടെ ദൈവരാജ്യം എന്ന തോട്ടത്തിലേക്ക് ദൈവത്തിന്റെ അധികാര സീമയിലേക്ക് യേശുവിനെ അനുഗമിച്ച് മുന്നോട്ടേക്ക് കടന്നു വരുവാൻ വേണ്ട ദൈവത്തിന്റെ ആത്മാവ് ശക്തിപ്പെട്ട് നമുക്ക് മുന്നോട്ടേക്ക് കടന്നു വരാം. അതുകൊണ്ട് ഈ 2021 മുതൽ പ്രിയ സഹോദരങ്ങളെ ഈ യാത്രയിൽ നിങ്ങൾ പാടി പാടി കേറിക്കൊള്ളണം. കാരണം ആത്മാവിന്റെ വചനമാണ്. ഇത് പാടുമ്പോ പിശാചിന്റെ പദ്ധതികൾ അവിടെ നിന്ന് മാറി വഴി മാറി പോകും. ചെങ്കട രണ്ടായി വിഭജിക്കപ്പെടുന്നത് പോലെ നിങ്ങളുടെ മുമ്പിൽ പിശാചിന്റെ വഴികൾ രണ്ടായി മാറുവാനായിട്ടടിയാകും. അവന്റെ അവൻ കെട്ടിയ കോട്ടകൾ തകർന്നു വീഴുവാനായിട്ടടിയാകും. അതുകൊണ്ട് നമുക്ക് ഇത് ഇതാ ഒരുമിച്ച് നിന്ന് പാടിക്കൊണ്ട് ഇതാ വീണ്ടും ആ സന്ദേശത്തിന്റെ ആഴങ്ങളിലേക്ക് നമുക്ക് കിടക്കുക. ഈ സന്ദേശം ഞങ്ങൾ ഒരു വ്യക്തിയുടെ പ്രവർത്തനമല്ല, ഇത് ദൈവം എന്റെ ഹൃദയത്തിൽ വെളിപ്പെടുത്തി തോന്നുന്നു. ദൈവം എന്റെ ഹൃദയത്തിൽ വെളിപ്പെടുത്തുന്നു. ഇതാ അങ്ങനെ തന്നെ ഇതാ ഞാനത് പാടി ഞാനത് എഴുതി ഇതാ എഴുതിയെടുത്തു. നിങ്ങളത് വായിച്ചല്ലോ ന്യൂ ഇയറിന്. ഇതാ ഞാൻ നമ്മുടെ പ്രിയ സഹോദരൻ അഭിലാഷ് ബർ അയച്ചു കൊടുത്തു. ഇതാ അഭിലാഷ് ബർ അത് മനോഹരമായിട്ട് അത് പാടി റഫായിട്ട് പാടി എനിക്ക് അയച്ചതാണ്. പക്ഷെ എനിക്കത് മനോഹരമായി പാടിയതായിട്ട് തോന്നി. ഇതാ ആ പാടി തിരിച്ചു ചോദിച്ചു. ഞാൻ പ്രിയ നമ്മുടെ മോനെ ജോഷ് അത് വിട്ടുകൊടുത്തു. മോനെ ഇതിനെ അതിവേഗം ഇതിനെ ആനിമേറ്റ് ചെയ്തതാ. ഇതാ ആ കുഞ്ഞെ അടുത്ത ദിവസം തന്നെ അത് ആനിമേറ്റ് ചെയ്ത് തന്നു. അപ്പോ ഇതാ ഇന്ന് ഇന്ന് രാവിലെ അത് ലോകത്തിലേക്ക് പബ്ലിഷ് ചെയ്യും യൂട്യൂബിൽ. അതുകൊണ്ട് ഹല്ലേലൂയ നമുക്ക് ആ പാട്ട് ഞങ്ങൾക്ക് സ്ക്രീൻ ഷെയർ ചെയ്യുമ്പോൾ അതോടുകൂടെ ഞാൻ ആ യൂട്യൂബിലേക്ക് കൂടി ഷെയർ ചെയ്യാം. നമുക്ക് ഒരുമിച്ച് പാടിക്കൊണ്ട് അതിൽ തന്നെ അവരുടെ ലൈൻസും വരുന്നുണ്ട്. ഒരുമിച്ച് പാടിക്കൊണ്ട് നമുക്ക് ഇതത്തുടുന്ന നാളുകളിൽ ഇത് പാടിക്കൊണ്ട് മുന്നോട്ടേക്ക് പോകാൻ. ദൈവവചനവുമാണ്, ദൈവവചനവുമാണ്. ഞാൻ ആ വചനം ഒന്ന് വായിക്കാം. വചനം വായിച്ചു കഴിയുമ്പോൾ നിങ്ങൾ കുറേയും കൂടി മനസ്സിലാകാനായിട്ട് ആ സക്രിയ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് നമ്മൾ നടന്നു വരുമ്പോ ലോർഡ് ഐ ലവ് യു. ഹല്ലേലൂയ. ഓ ഫാദർ ഐ ലവ് യു. സെർബാബേലിനോട് സക്കരിയാ പ്രവാചകനിലൂടെ ദൈവത്തിന്റെ പ്രവചനമാണ് ആ വാക്യം. സക്കരിയാ 4:6, 7, 8, 9 വാക്യങ്ങൾ വായിച്ച
4
6 മുതൽ 9 വരെ
അവൻ എന്നോട് ഉത്തരം പറഞ്ഞത് എന്തെന്നാൽ, സെരുബാബേലിനോടുള്ള യഹോവയുടെ അരുളപ്പാടാവിത്, സൈന്യത്താലല്ല ശക്തിയാലുമല്ല എന്റെ ആത്മാവിനാൽ അത്രേ എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. സെരുബാബേലിന്റെ മുമ്പിലുള്ള മഹാപർവ്വതമേ, നീ ആർ? നീ സമഭൂമിയായി തീരും. അതിന് കൃപ കൃപ എന്ന ആർപ്പോടുകൂടെ അവൻ ആണിക്കല്ല് കയറ്റും. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ, സെരുബാബേലിന്റെ കൈ ഈ ആലയത്തിന് അടിസ്ഥാനം ഇട്ടിരിക്കുന്നു. അവന്റെ കൈ തന്നെ അത് തീർക്കും. സൈന്യങ്ങളുടെ യഹോവ എന്നെ നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്നു നീ അറിയും.
ദൈവത്തിന്റെ കൽപ്പനയാൽ സെറുബാബേലിന്റെ കൈയാണ് ആലയത്തിന്റെ അടിസ്ഥാനം വിട്ടത്. ദൈവത്തിന്റെ വചനം പറയുന്നു ആ കൈ തന്നെ അത് തീർക്കും. നിന്റെ മുമ്പിൽ ദേവാലയം പണിയാൻ സമ്മതിക്കാതെ വരുന്ന മഹാപർവ്വതങ്ങൾ, ആ പർവ്വതങ്ങൾ എന്തൊക്കെ ആയാലും ഇതാ കൃപ കൃപ എന്ന ആർപ്പോടുകൂടെ മുന്നോട്ടേക്ക് പോക്കോ. സൈന്യത്താലല്ല ശക്തിയാലല്ല ദൈവത്തിന്റെ ആത്മാവിനാൽ ദൈവം കാര്യം നടത്തിയിരിക്കും. അതുകൊണ്ട് പ്രിയ ദൈവ ജനമേ മുന്നോട്ട് മുന്നോട്ട് മുന്നോട്ട്. ദേവാലയ പണി നടക്കേണ്ടത് നമ്മുടെ ഹൃദയത്തിലാണ്. എന്തിനാണ്? ദൈവത്തിന്റെ തിരുനിവാസമാകേണ്ടതിനാണ്. അതിനെതിരെ ദുഷ്ടൻ ഇറക്കിക്കൊണ്ടുവരുന്ന എല്ലാ പർവ്വതങ്ങളെയും മലകളെയും ഇതാ ദൈവവചനത്തിന്റെ സത്യത്താൽ. കർത്താവ് പറയുന്നു എങ്ങനെയാണ് ഇടിച്ചു കളയുന്നത്? സത്യം അറിയുമ്പോ സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കും. നിങ്ങളുടെ ഹൃദയത്തിൽ പിശാചി കെട്ടിയ ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന് വിരുദ്ധമായി കെട്ടിയ എല്ലാ കോട്ടകളെയും ദൈവവചനത്തിന്റെ സത്യം കടന്നു വന്ന് ഇടിച്ച് താഴെയിട്ട് ദൈവം നിങ്ങളെ ഓരോരുത്തരെ ക്രിസ്തുവിന്റെ ഉള്ളിൽ ക്രിസ്തുവിന്റെ ഉള്ളിൽ ദൈവ മക്കളാക്കി മാറ്റി അങ്ങനെ നിങ്ങളുടെ ഉള്ളിൽ ദേവാലയം പണി പൂർത്തീകരിക്കുകയോ നിങ്ങളുടെ ഉള്ളിലൂടെ ദൈവം ഈ ലോകത്തിലേക്ക് വെളിപ്പെടും, ലോകത്തിൽ നടക്കാൻ തുടങ്ങും. ഇന്ന് രാവിലെ ഇവിടെ സംസാരിച്ചപ്പോ ഇവിടെ ദൈവത്തിന്റെ ആത്മാവ് തന്നൊരു ചിന്ത എന്ന് പറയുന്നത് ഒരു പ്രവാദം കൂടി ദൈവം തന്നിരിക്കുന്നു. എന്തിനാണെന്നറിയാമോ? ഓരോ മനുഷ്യനിലൂടെയും ദൈവം ഭൂമിയിൽ നടക്കാം. ഓരോ മനുഷ്യനിലൂടെയും ക്രിസ്തുവിനുള്ളിൽ ദൈവം നടന്നതുപോലെ ഓരോ മനുഷ്യന്റെ ഉള്ളിലും ദൈവം നടക്കാൻ മറ്റൊരു പ്രവാദം കൂടെ ഇതാ സ്വർഗത്തിലെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെ അത് കാണുമ്പോ ഇതാ സൃഷ്ടികളൊക്കെ പറയും, ദേ റാണിയുടെ ഉള്ളിൽ ദൈവം വരുന്നു, ദേ വരുന്നു കുര്യന്റെ ഉള്ളിൽ ദൈവം വരുന്നു, ദേ വരുന്നു ഫിലിപ്പിന്റെ ഉള്ളിൽ ദൈവം, ദേ വരുന്നു റീനയുടെ ഉള്ളിൽ ദൈവം, ദേ വരുന്നു ഷാജിയുടെ ഉള്ളിൽ ദൈവം, ദേ വരുന്നു ഓ 2000 വർഷങ്ങൾക്കും യേശുവിന്റെ ഉള്ളിൽ മാത്രം വന്ന ദൈവം, ദേ വരുന്നു ഓ ചാക്കോയുടെ ഉള്ളിൽ ദൈവം വരുന്നു, ദേ വരുന്നു. അങ്ങനെ സകല സൃഷ്ടികളും ദൈവപുത്രന്മാരുടെ വെളിപ്പാട് കണ്ട് സന്തോഷിക്കുന്ന കാലം, അത് കേറിക്കൊണ്ടിരിക്കുക, അത് കേറിക്കൊണ്ടിരിക്കുക. ഇനി ഓരോരുത്തന്റെ ഉള്ളിലൂടെ ദൈവം വെളിപ്പാട്, ഓരോരുത്തന്റെ ഉള്ളിലൂടെ ഇമ്മാനുവൽ, ഈ ലോകത്ത് സംഭവിക്കും. ദൈവം മനുഷ്യരോട് കൂടെ കൃപ കൃപ എന്ന ആത്മകളിയോടെ മുന്നോട്ട് 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 ജനവേ. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടാം. ഞാനത് യൂട്യൂബിൽ കിടക്കുന്നത് അങ്ങനെയല്ലേ, ഇതാ സ്ക്രീൻ ഷെയർ ചെയ്ത് കിടാ. അപ്പൊ അതിനോട് ചേർന്ന് പാടാം, മനോഹരമായ ശബ്ദത്തോട് ചേർന്ന് നമുക്കും ചേർന്ന് പാടാം. ദൈവം സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. ഓ ലോർഡ് ഐ ലവ് യു. ഞാൻ ആ സ്ക്രീൻ ഷെയർ ചെയ്യാൻ മാത്യം. ഓ ലോർഡ് ഐ ലവ് യു. ഓ ഫാദർ ഐ താങ്ക് യു. ഹല്ലേലൂയ. വി ലവ് യു ഫാദർ, വി ലവ് യു. Oh, Father, I love you. Father, I love you.
ഇയർഫോണിലൂടെ
കേൾക്കുന്നുണ്ടോ?
കൃപയെന്ന ആർപ്പു വിളിയോടെ മുന്നോട്ട് 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 ജനമേ, കൃപ കൃപയെന്ന ആർപ്പു വിളിയോടെ ക്രിസ്തുവിൻ പിന്നാലെ മുന്നോട്ട് ജനമേ, കൃപ കൃപയെന്ന ആർപ്പു വിളിയോടെ യൂദായിൻ സിംഹത്തിൻ പിന്നാലെ ജനമേ, കൃപ കൃപയെന്ന ആർപ്പു വിളിയോടെ പുതിയ സൃഷ്ടിയിൽ മുന്നോട്ട് ജനമേ, കൃപ കൃപയെന്ന ആർപ്പു വിളിയോടെ മുന്നോട്ട് 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 ജനമേ, കൃപ കൃപയെന്ന ആർപ്പു വിളിയോടെ ക്രിസ്തുവിൻ പിന്നാലെ മുന്നോട്ട് ജനമേ, കൃപ കൃപയെന്ന ആർപ്പു വിളിയോടെ യൂദായിൻ സിംഹത്തിൻ പിന്നാലെ ജനമേ, കൃപ കൃപയെന്ന ആർപ്പു വിളിയോടെ പുതിയ സൃഷ്ടിയിൽ മുന്നോട്ട് ജനമേ, യേശുവിൻ പിന്നാലെ 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 കൃപകൃപയെന്ന ആർപ്പു വിളിയോടെ ആത്മാവിൻ നദിയിൽ മുന്നോട്ട് ജനമേ. കൃപകൃപയെന്ന ആർപ്പു വിളിയോടെ ദൈവത്തിൻ പുത്രർ നാം മുന്നോട്ട് ജനമേ. കൃപകൃപയെന്ന ആർപ്പു വിളിയോടെ സഹനത്തിൻ പാതയിൽ മുന്നോട്ട് ജനമേ. കൃപകൃപയെന്ന ആർപ്പു വിളിയോടെ സാത്താനെ തോൽപ്പിച്ച് മുന്നോട്ട് ജനമേ. കൃപകൃപയെന്ന ആർപ്പു വിളിയോടെ ആത്മാവിൻ നദിയിൽ മുന്നോട്ട് ജനമേ. കൃപകൃപയെന്ന ആർപ്പു വിളിയോടെ ദൈവത്തിൻ പുത്രർ നാം മുന്നോട്ട് ജനമേ. കൃപകൃപയെന്ന ആർപ്പു വിളിയോടെ സഹനത്തിൻ പാതയിൽ മുന്നോട്ട് ജനമേ. കൃപകൃപയെന്ന ആർപ്പു വിളിയോടെ സാത്താനെ തോൽപ്പിച്ച് മുന്നോട്ട് ജനമേ. യേശുവിൻ പിന്നാലെ, 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 യേശുവിൻ പിന്നാലെ. കൃപകൃപയെന്ന ആർപ്പു വിളിയോടെ ദൈവത്തിൻ സാമ്രാജ്യം നിറയട്ടെ നമ്മിൽ. കൃപകൃപയെന്ന ആർപ്പു വിളിയോടെ ക്രിസ്തുവിൻ സ്വഭാവം നിറയട്ടെ നമ്മിൽ. കൃപകൃപയെന്ന ആർപ്പു വിളിയോടെ ദൈവം നാം ജഡത്തിൽ വെളിപ്പെടട്ടെ. കൃപകൃപയെന്ന ആർപ്പു വിളിയോടെ ദൈവത്തിൻ പുത്രരായി വെളിപ്പെടട്ടെ. കൃപകൃപയെന്ന ആർപ്പു വിളിയോടെ ദൈവത്തിൻ സാമ്രാജ്യം നിറയട്ടെ നമ്മിൽ. കൃപകൃപയെന്ന ആർപ്പു വിളിയോടെ ക്രിസ്തുവിൻ സ്വഭാവം നിറയട്ടെ നമ്മിൽ. കൃപകൃപയെന്ന ആർപ്പു വിളിയോടെ ദൈവം നാം ജഡത്തിൽ വെളിപ്പെടട്ടെ. കൃപകൃപയെന്ന ആർപ്പു വിളിയോടെ ദൈവത്തിൻ പുത്രരായി വെളിപ്പെടട്ടെ. യേശുവിൻ പിന്നാലെ, 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 യേശുവിൻ പിന്നാലെ. കൃപകൃപയെന്ന ആർപ്പു വിളിയോടെ മുന്നോട്ട് 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 ജനമേ. കൃപകൃപയെന്ന ആർപ്പു വിളിയോടെ ക്രിസ്തുവിൻ പിന്നാലെ മുന്നോട്ട് ജനമേ. കൃപകൃപയെന്ന ആർപ്പു വിളിയോടെ യൂദായിൻ സിംഹത്തിൻ പിന്നാലെ ജനമേ. കൃപകൃപയെന്ന ആർപ്പു വിളിയോടെ പുതിയ സൃഷ്ടിയിൽ മുന്നോട്ട് ജനമേ. കൃപകൃപയെന്ന ആർപ്പു വിളിയോടെ മുന്നോട്ട് 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 ജനമേ. കൃപകൃപയെന്ന ആർപ്പു വിളിയോടെ ക്രിസ്തുവിൻ പിന്നാലെ മുന്നോട്ട് ജനമേ. കൃപകൃപയെന്ന ആർപ്പു വിളിയോടെ യൂദായിൻ സിംഹത്തിൻ പിന്നാലെ ജനമേ. കൃപകൃപയെന്ന ആർപ്പു വിളിയോടെ പുതിയ സൃഷ്ടിയിൽ മുന്നോട്ട് ജനമേ. യേശുവിൻ പിന്നാലെ, 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 യേശുവിൻ പിന്നാലെ.
Glory to God. Hallelujah. We thank you, Father. Oh, thank you, Father. Thank you. Lord, I love you. Father, we thank you. Hallelujah. Glory to God. Saharigale, Yesu Christu vinte pinnale. Hallelujah. യേശുവിനെ അനുഗമിച്ച് യേശു ക്രിസ്തു എന്ന തലയോളം വളർന്ന് യേശു ക്രിസ്തു എന്ന തലയോളം വളരുമ്പോൾ നമ്മൾ എന്ത് സംഭവിക്കും? നമ്മുടെ ഉള്ളിൽ യേശുവിന്റെ ഉള്ളിൽ പിതാവ് വസിച്ച് പിതാവ് പ്രവർത്തിച്ചതുപോലെ നമ്മുടെ ഉള്ളിൽ പിതാവ് വസിച്ച് പ്രവർത്തിച്ചു. അപ്പൊ അതിന്റെ ഇടയിലുള്ള കണക്ഷൻ ആരാ? യേശു കർത്താവ്. യേശു കർത്താവ് നമ്മുടെ ഉള്ളിൽ വസിക്കുമ്പോൾ യേശുവിന്റെ തലയായ ദൈവം നമ്മൾ വസിപ്പാണ്. ആ കണക്ഷൻ ഒരുക്കപ്പെടുകയാണ്. മുന്തിരി വള്ളിയിലൂടെ നമ്മൾ അറ്റാച്ച് ചെയ്യപ്പെടുമ്പോൾ മുന്തിരി വള്ളി നമ്മളെ പിതാവുമായി കണക്ട് ചെയ്യുകയാണ്. അങ്ങനെ ദൈവവുമായി നമ്മൾ ഒന്നായി തീരുകയാണ്. അപ്പൊ ഇത് നമ്മുടെ ജീവിതത്തിൽ അധികം അധികമായി നടക്കണമെങ്കിൽ ആ ദേവാലയ കൺസ്ട്രക്ഷൻ നമ്മുടെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവായി നടത്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന ദേവാലയ കൺസ്ട്രക്ഷൻ അധികം അധികമായി നടക്കണം. പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഇന്ന് കാണുന്ന ചുറ്റുമുള്ള എല്ലാ ഗ്ലോറി അവസാനിക്കും. നിങ്ങൾ ഇന്ന് ഒരു ഒരു പക്ഷേ വലിയ ഒരു സ്ഥാപനത്തിന്റെ ഒരു സിഇഒ ആയിരിക്കാം. പക്ഷേ അത് ദി ഡേയ്സ് ഓഫ് സ്മോൾ തിങ്സ്, അല്പകാല ദിവസങ്ങളുടെ മാത്രമാണ്. ഞാൻ നിങ്ങൾ വലിയൊരു പൊളിറ്റിക്കൽ പവറിലായിരിക്കാം, പക്ഷെ അതല്ല എവിടെയാണ്, അല്പകാല ദിവസങ്ങളിൽ മാത്രമാണ്. Hallelujah. ഈ ഭൂമിയിൽ നിങ്ങളെ ബഹുമാനിക്കുന്ന പലരും ഉണ്ടാവും. ഒക്കെ നല്ല കാര്യം, അതല്ല അല്പകാലങ്ങളിലുള്ളിൽ തീരും. പക്ഷേ നിത്യമായ കാലത്തിലേക്ക് ഒരു നല്ല എൻട്രൻസ് വേണമെങ്കിൽ പ്രിയ കുഞ്ഞുങ്ങളെ, മാക്സിമം ഈ ദേവാലയ കൺസ്ട്രക്ഷൻ യേശു ക്രിസ്തുവിൽ ഉണ്ടായിരുന്നത് പോലെ നമ്മുടെ ഉള്ളിലും വളർന്ന് കയറട്ടെ. നമ്മൾ സ്വയമായി പ്രവർത്തിക്കുന്ന രീതിയാണ്, പിശാചിന്റെ പാറ്റേൺ ആണ് അവലംബിച്ചിരുന്നത്. ആ പാറ്റേൺ വിട്ടിട്ട് ക്രിസ്തുവിന്റെ പാറ്റേണിലേക്ക് വരണം. അപ്പൊ നിങ്ങൾ ചോദിക്കും, എന്താ പിശാചിന്റെ പാറ്റേൺ? പിശാചിന്റെ പാറ്റേൺ സ്വയമായിട്ട് തന്നെ പ്രവർത്തിക്കുക. ക്രിസ്തുവിന്റെ പാറ്റേൺ എന്താ? ദൈവത്താൽ പ്രവർത്തിക്കുക. വ്യത്യാസം മനസ്സിലാവുന്നുണ്ടോ? ദൈവാത്മാവ് പ്രവർത്തിക്കുന്നതാണ് ക്രിസ്തുവിന്റെ പാറ്റേൺ. പിശാചിന്റെ പാറ്റേൺ സ്വയത്തിൽ പ്രവർത്തിക്കുക. ഇന്നലെ സന്ദേശത്തിൽ നിങ്ങൾ കേട്ടല്ലോ, ഇന്ന് പലരും ചോദിക്കുന്ന ചോദ്യം, എന്തുകൊണ്ടാണ് ഇവർക്ക് മനസ്സിലാകാത്തത്? ഈ പറഞ്ഞ ദൈവിക സന്ദേശം നിങ്ങൾക്ക് ഇവർക്ക് മനസ്സിലാകാത്ത എന്താണ്? ഇത്ര ക്ലിയർ ആയിട്ടല്ലേ പറഞ്ഞു? ഇന്നലെ അങ്ങനെ ആ ദേവദാസൻ പറഞ്ഞു കേട്ടില്ലേ, ഇത്രയും ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ട് ഈ ഇവർക്ക് ഈ കൂട്ടർക്ക് എന്താ മനസ്സിലാകാത്തേ? ഇത് മനസ്സിലാകാത്തത് എന്റെയും ചോദ്യം തന്നെയായിരുന്നു. അപ്പൊ ഇന്നലെ കർത്താവ് നമുക്ക് വെളിപ്പെടുത്തുന്നു, മനസ്സിലാകാത്തതിന്റെ കാരണം അകത്തെ പ്രോബ്ലമാണ്, സ്പിരിറ്റ് പ്രോബ്ലമാണ്. കാരണം എത്ര പറഞ്ഞാലും കോടം കമ്പത്തി വള്ളം വിളിക്കുന്നത് പോലെ ഇവർക്ക് മനസ്സിലാണ് ക്രിസ്തുവിന്റെ ഭാഷ. അപ്പോ ഇത് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. കാരണം ഇത് മനസ്സിലാകാത്തതിന്റെ കാരണം കർത്താവ് യേശു ക്രിസ്തു യോഹന്നാൻ 8-ാം അധ്യായത്തിൽ കർത്താവ് പറഞ്ഞ ചിന്ത ഇന്നലെ പറഞ്ഞത് ഒന്നുകൂടി നിങ്ങൾ ഓർപ്പിക്കട്ടെ. 8:47 ഒരു തണ്ടറിങ് വാക്ക് കർത്താവ് പറയുന്നുണ്ട്, തണ്ടറിങ് വാക്ക്. ഇവർക്ക് എന്താ ഇത് മനസ്സിലാകാത്തത്? കാരണം അപ്പന്റെ പ്രശ്നമാണ്, അപ്പന്റെ പ്രശ്നം, സ്പിരിറ്റിന്റെ പ്രശ്നമാണ്, അദൃശ്യനായ സ്പിരിറ്റ് ഇവരുടെ ഉള്ളിൽ ഉള്ളത് സംഭവം വേറെ. 8:47 ഭയങ്കര സംഭവമാട്ടോ ഈ സാധനം. യേശു പറയുന്ന ഒരു കാര്യം, നിങ്ങൾക്ക് എന്റെ ഭാഷണം ഞാൻ പറയുന്നത് മനസ്സിലാകാത്തതിന്റെ കാരണം വേറെ ഒന്നുമല്ല, നിങ്ങളുടെ അപ്പന്റെ പേര് പിശാചെന്ന. ഇതുകൊണ്ടാ വിഷയം, അതുകൊണ്ട് ഇത് മനസ്സിലാകുന്നില്ല. 8:47 വായിച്ചേ.
ദൈവസന്തതിയായവൻ ദൈവവചനം കേൾക്കുന്നു. ദൈവസന്തതിയായവൻ ദൈവവചനം കേൾക്കുന്നു, നിങ്ങൾ ദൈവസന്തതി അല്ലായിക കൊണ്ട് കേൾക്കുന്നില്ല.
സംസാരിച്ച് ഇവിടെ ഞാൻ കേൾക്കുന്നില്ല.
ദൈവസന്തതിയായവൻ ദൈവവചനം കേൾക്കുന്നു, നിങ്ങൾ കൊണ്ട് കേൾക്കുന്നില്ല.
ആ ഇവിടെ ദൈവത്തിന്റെ ആത്മാവ് പറയും, ദൈവത്തിൽ കർത്താവ് യേശു നേരിട്ട് പറയാണ്, ദൈവസന്തതിയായവൻ ദൈവവചനം കേൾക്കുന്നു. അപ്പൊ ആർക്കെ ദൈവവചനം കേൾക്കാൻ പറ്റുള്ളൂ? അവൻ ദൈവസന്തതിയായിരിക്കണം. ഇനി നിങ്ങൾ ദൈവസന്തതി അല്ലായക കൊണ്ട് കേൾക്കുന്നില്ല. അപ്പൊ രണ്ട് ഗ്രൂപ്പ് ഉണ്ടെന്ന് യേശു പറയുക, ദൈവസന്തതിയായവനും ദൈവസന്തതി അല്ലാത്തവനും. ഒരു തണ്ടറിങ് വേടല്ലേ, ഒരു തണ്ടറിങ് വേടല്ലേ, നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുമോ? യേശു ആ പറയുന്നത്, ഞാനല്ല പറയുന്നേ, യേശു ആ പറയുന്നേ. എന്റെ നേരെ വന്നിട്ട് യാതൊരു കാര്യമില്ല, യേശു പറയുന്നതിന് ഞാൻ എടുത്തു പറഞ്ഞതേ ഉള്ളൂ. യേശു പറയുന്നതിന് അന്നത്തെ പരീശന്മാർ, ദൈവദാസന്മാർക്ക് കേൾക്കാൻ പറ്റുന്നില്ല, മനസ്സിലാക്കാൻ പറ്റുന്നില്ല. യേശു പറയുകയാണ്, നിങ്ങൾക്ക് ഇത് മനസ്സിലാകാത്തതിന്റെ കാരണം വേറെ ഒന്നുമല്ല, നിങ്ങൾ ദൈവസന്തതിയല്ല. ദൈവസന്തതിയായവനെ ദൈവത്തിന്റെ വചനം കേൾക്കുകയുള്ളൂ. പിന്നെ കേൾക്കാത്തതിന് കാരണം നിങ്ങൾ ദൈവസന്തതി അല്ല എന്നുകൊണ്ട് കേൾക്കുന്നില്ല. ഇതിനിപ്പോ ഗ്രീക്കിൽ ഇനി വേറെയാണോ എബ്രായ ഭാഷയിൽ വേറെയാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാട്ടോ. ചിലപ്പോ എബ്രായ ഭാഷയിൽ ഇതൊക്കെ വേറെ ആയിരിക്കും. ഇനിയിപ്പോ അങ്ങനെ ആളുകൾ എടുത്തുകൊണ്ട് വരും, ഇത് ഗ്രീക്കിൽ ഇത് ഇങ്ങനെയാണ്, എബ്രായ ഭാഷയിൽ ഇങ്ങനെയാണ്, അതിന്റെ കണക്ഷൻ വരുമ്പോ അത് അങ്ങനെ മാറിയിട്ട് എല്ലാവരും ദൈവമക്കൾ എന്ന് വരും. ഇതാ ഞാനിത് വേറെ ഒന്നുമല്ല പറഞ്ഞത്, യേശു ക്രിസ്തു ബൈബിൾ എന്നെ പറഞ്ഞാൽ അതങ്ങ് എടുത്ത് പറയുക, ദൈവസന്തതിയായവൻ ദൈവത്തിന്റെ വചനം കേൾക്കുന്നു. നിങ്ങൾ കേൾക്കാത്തതിന്റെ കാരണം നിങ്ങൾ ദൈവസന്തതി അല്ല എന്നുകൊണ്ട് കേൾക്കുന്നില്ല. ഇതിന് കൂട്ടാനും ഞാനില്ല, കുറയ്ക്കാനും ഞാനില്ല. ആമേൻ. ഇനി ശ്രദ്ധിച്ചോ, യേശു ക്രിസ്തു പറയാണ്, നിങ്ങൾക്ക് ഞാൻ പറയുന്ന ആ സംസാരം മനസ്സിലാകാത്തതിന്റെ കാരണം നിങ്ങൾക്ക് ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നില്ല. കാരണം നിങ്ങൾ പിശാചിന്ന പിതാവിന്റെ മക്കളാണ്. ശ്രദ്ധിച്ചേ, അതിന്റെ 43 വായിച്ചേ, 43-44 യേശു കുറച്ചുകൂടി ക്ലിയർ ആക്കി കൊടുക്കുന്നുണ്ട്.
എന്റെ ഭാഷണം നിങ്ങൾക്ക് ഗ്രഹിക്കാത്തത് എന്ത്? എന്റെ വചനം കേൾപ്പാൻ നിങ്ങൾക്ക് മനസ്സില്ലായ കൊണ്ടത്രേ. നിങ്ങൾ പിശാച് എന്ന പിതാവിന്റെ മക്കൾ.
കർത്താവ് പറയുന്ന വാക്ക് ശ്രദ്ധിച്ച്, നിങ്ങൾ എന്റെ ഭാഷണം നിങ്ങൾ ഗ്രഹിക്കാത്തതെന്ത്? അവർ ഗ്രഹിക്കുന്നില്ല, മനസ്സിലാകുന്നില്ല. മലയാളത്തിൽ വായിക്കുന്നൊക്കെ നല്ലത്, കേജവിൽ വായിക്കാം. ബിക്കോസ് ഹി കനോട്ട് ഹിയർ മൈ വേർഡ്. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾക്ക് എന്റെ വചനം കേൾക്കാൻ പറ്റുന്നില്ല. എന്റെ വചനം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് അതിനെ ഗ്രഹിക്കാൻ പറ്റുന്നില്ല. ശ്രദ്ധിച്ച്, എന്റെ വചനം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നില്ല, എന്റെ വചനം കേൾക്കാൻ പറ്റാത്തത് കൊണ്ട് നിങ്ങൾക്ക് ഗ്രഹിക്കാൻ പറ്റുന്നില്ല. അപ്പോ യേശു പറയുന്ന വചനം ഒരു കൂട്ടർക്ക് മറഞ്ഞിരിക്കും, ഒരു കൂട്ടർക്ക് മറഞ്ഞിരിക്കും. അവിടെ യേശു പറയും, എന്റെ വചനം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റാത്തത് കൊണ്ട് നിങ്ങൾക്കതിനെ ഗ്രഹിക്കാൻ പറ്റുന്നില്ല. കാരണം നിങ്ങളുടെ അപ്പൻ പിശാചാണ്. കാരണം നിങ്ങളുടെ അപ്പൻ പിശാചാണ്. നിങ്ങൾ പിശാച് എന്ന പിതാവിന്റെ മക്കൾ. ഇതെല്ലാം യേശുവിന്റെ വാക്കുകളാണ്. അപ്പോ ശ്രദ്ധിക്കുക, ഒരു കൂട്ടർക്ക് ഇത് മനസ്സിലാകുന്നില്ല. ഇത് തന്നെയാണ് വിശുദ്ധ പൗലോസ് അപ്പോസ്തലനും പറയുന്നത്, യേശു ക്രിസ്തു പറയുന്നത്. പിതാവിന്റെ ആത്മാവ് യേശുവിന് വെളിപ്പെടുത്തി കൊടുക്കുന്ന കാര്യങ്ങളാ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലനും ഇത് തന്നെയാ പറയണേ, പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല. ആത്മീയമായി വിവേചിക്കേണ്ടതാകിയാൽ അവനത് ഏറ്റെടുക്കുവാൻ കഴിവുള്ളത് അല്ല. എന്നാൽ ആത്മീകനോ സകലത്തെയും വിവേചിക്കുന്നു. ആത്മാവ് പറഞ്ഞത് അവന് മനസ്സിലാകുന്നു. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയത്, കണ്ണ് കാണാത്തത്, ചെവി കേൾക്കാത്തത്, ഹൃദയം നിരൂപിക്കാത്തത്. ദൈവം തന്റെ മക്കൾക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നത് എല്ലാവർക്കും ഇല്ല, തന്റെ മക്കൾക്ക് മാത്രം. പ്രാകൃത മനുഷ്യനോ അത് പ്രാപിക്കാൻ കഴിവുള്ളതല്ല, അവനത് ബോഷത്വമാണ്. കാരണം അവനത് പറഞ്ഞാലും കൊടങ്ങപത്തി വെള്ളമൊഴിക്കുന്ന പോലെയുള്ളൂ. എത്ര കരഞ്ഞു പറഞ്ഞാലും ചങ്കടിച്ചു പറഞ്ഞാലും അവനത് കൊടം കമത്തി വെള്ളമൊഴിക്കുന്ന പോലെയുള്ളൂ. അവന് മനസ്സിലാകില്ല, കാരണം അവന്റെ അകത്തെ സ്പിരിറ്റ് പ്രോബ്ലമാ, സ്പിരിറ്റ് പ്രോബ്ലം. എത്ര പറഞ്ഞാലും കളയ്ക്ക് മനസ്സിലാകത്തില്ല. കളയുടെ ഉള്ളിൽ സംഭവം വേറെയാ. കളയുടെ അപ്പനെ കുറിച്ച് ദൈവത്തിന്റെ വചനം മത്തായി 13 പറയുന്നു, കള പിശാചിന്റെ മക്കൾ. കള പിശാചിന്റെ മക്കൾ. ഇതൊന്നും എന്റെ വേടല്ല, പെല്ല യേശുവിന്റെ വേടാണ്. കള പിശാചിന്റെ മക്കൾ. ഹല്ലേലൂയ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇതാ എന്നാൽ ദൈവം മക്കളുടെ പ്രത്യേകത എന്ന് പറയുന്നത്, ദൈവം മക്കൾക്ക് ഇതാ ഫസ്റ്റ് കൊരിന്ത്യൻ 2:9 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാണ് ദൈവം.
ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണു കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്ന് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ നമുക്കോ ദൈവം തന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആത്മാവ് സകലത്തെയും ദൈവത്തിന്റെ ആഴങ്ങളെയും ആരായുന്നു.
നമുക്കോ, അപ്പൊ ഒരു ഗ്രൂപ്പിന്റെ പേരാണ് നമുക്കോ എന്ന് പറയുന്ന ഗ്രൂപ്പ്. നമുക്കോ ദൈവം തന്റെ ആത്മാവിനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. നമുക്കോ ദൈവം തന്റെ ആത്മാവിനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. എന്റെ പ്രിയ സഹോദര സഹോദര സഹോദരി ദൈവദാസിനെ ദൈവദാസിയെ, ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് ഇതുവരെ. നമുക്കോ ദൈവം തന്റെ ആത്മാവിനെ വെളിപ്പെടുത്തുന്നു. ദിയർ ഓഫ് ഗിയർ ഓഫ് ദൈവം നമ്മളോട് പറഞ്ഞൊരു കാര്യം നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഇനി നിങ്ങൾ തുടങ്ങേണ്ടത് അക്ഷരത്തിൽ നിന്നല്ല, ആത്മാവിൽ നിന്ന് തുടങ്ങണം. അക്ഷരത്തിൽ നിന്നല്ല, ആത്മാവിൽ തുടങ്ങണം. അക്ഷരത്തിന്റെ അദൃശ്യം ദൃശ്യമണ്ഡലം മാത്രമേ ഉള്ളൂ നമ്മൾ വായിച്ചു നോക്കുന്ന അക്ഷരം. എന്നാൽ അതിന്റെ അദൃശ്യ മണ്ഡലം ആത്മാവാണ്. യെശയ്യാ 34:16 പറയുന്നു, യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ച് നോക്കുക, അതിൽ ഇണയെ കാണാതിരിക്കുകയില്ല. കാരണം അവന്റെ ആത്മാവല്ലോ അതിനെ കൂട്ടിച്ചേർത്തത്. ദൈവത്തിന്റെ ആത്മാവാണ് കൂട്ടിച്ചേർത്തത്. അപ്പോ കൂട്ടിച്ചേർത്ത ആത്മാവിൽ നിന്ന് തുടങ്ങണം, എന്നിട്ട് വേണം അക്ഷരത്തിലേക്ക് വരാൻ. ആത്മാവിന് തുടങ്ങി അക്ഷരത്തിലേക്ക് വരണം. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന്റെ വചനം പറയുകയാണ്, നമുക്കോ ലോകത്തിന്റെ ആത്മാവിനെ അല്ല, ദൈവം നമുക്ക് നൽകിയത് അറിവാനായി. അതിന്റെ 12 വാക്യമാണ്, ദൈവം നമുക്ക് നൽകിയത് അറിവാനായി. ദൈവത്തിലെ ആത്മാവിന് എത്രയാ പ്രാപിച്ചത്? അപ്പോ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്, ദൈവം മക്കൾക്ക് കൊടുക്കുന്നുണ്ട്. അതറിയുവാൻ ദൈവത്തിന്റെ ആത്മാവിന് എത്രയാ പ്രാപിച്ചത്? പക്ഷേ ഒരു പ്രാകൃത മനുഷ്യനോ ഇതിനെ ഏറ്റെടുക്കാൻ പറ്റില്ല. എങ്ങനെ അറിയാം? താഴെ എഴുതിയിരിക്കുന്നു, ഇതാ അതിന്റെ 14 വാക്യം, എന്നാൽ പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല. കാരണം അവന് ഇത് കൊടങ്കാൻ പറ്റി വെള്ളൊഴിക്കുന്നത് പോലെയുള്ളൂ, അവന് മനസ്സിലാവില്ല. കാരണം അവന്റെ ഉള്ളിൽ സ്പിരിറ്റ് പ്രോബ്ലമാണ്. ഇതാ യേശു പറഞ്ഞേ, ദൈവസന്തതിയായ അവൻ ദൈവത്തിന്റെ വചനം കേൾക്കുന്നു. നിങ്ങൾക്ക് പറ്റാത്തതിന്റെ കാരണം നിങ്ങൾ ദൈവസന്തതി അല്ല, ദൈവസന്തതി അല്ല. എന്നാൽ പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിന് ഉപദേശം കൈക്കൊള്ളുന്നില്ല. അത് അവന് ഭോഷത്വമാകുന്നു. അത് അവനെ സംബന്ധിച്ച് എന്തോ ഈ പറയണേ. ഇതാണോ, ഇങ്ങനെയാണോ? ദൈവം പക്ഷിക്ക് വേണ്ടിയല്ലേ എഴുതിയത്? തത്തയ്ക്ക് പരുന്തിന് ഒക്കെ വേണ്ടിയ ദൈവം എഴുതിയത്? അവനത് മനസ്സിലാകുന്നില്ല, അവനത് മനസ്സിലാകുന്നില്ല. മെതിക്കുന്ന കാളയ്ക്ക് മുഹക്കൊട്ട കെട്ടരുത്. ഇത് ദൈവദാസന്മാർക്ക് വേണ്ടി ഒന്നല്ല, കാളയ്ക്ക് വേണ്ടിയല്ലേ എഴുതിയത്? കാളയ്ക്ക്, കാളയ്ക്ക് കുറച്ചും കൂടി പുല്ലിട്ട് കൊടുക്ക. എന്നാൽ പൗലോസിനെ പോലെ ദൈവാത്മാവ് നയിക്കപ്പെടുന്നവർക്ക് മനസ്സിലാകുന്നു, ഇത് ദൈവം കേവലം കാളയ്ക്ക് വേണ്ടി എഴുതിയതോ? ഇത് കേവലം കാളയ്ക്ക് വേണ്ടി എഴുതിയതോ അല്ല. സുവിശേഷം അറിയിക്കുന്നവർ സുവിശേഷം ഉപജീവനം കഴിക്കണമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. നന്നായി ശുശ്രൂഷിക്കുന്ന ദൈവദാസന്മാരെ, പ്രത്യേകിച്ച് വചനത്തിൽ അധ്വാനിക്കുന്നവരെ ഇരട്ടിമാനത്തിന് യോഗ്യരായി എണ്ണണം എന്ന് പറഞ്ഞിട്ട് തിമോത്തിയുസിന് ലേഖനം എഴുതുമ്പോൾ അവിടെയും കൊടുത്തിരിക്കുകയാണ്, മെതിക്കുന്ന കാളയ്ക്ക് പോകട്ടെ കെട്ടരുത്. ഇത് കേവലം കാളയ്ക്ക് വേണ്ടി എഴുതിയിരിക്കുന്നതോ? ദൈവാത്മാവിന്റെ ഉപദേശം പ്രാകൃത മനുഷ്യന് ഭോഷത്വമാ. അന്ന് കർത്താവ് ഇത് സംസാരിച്ചത് പരീശന്മാരോടാണ്. ദൈവവചനം ഇതാ നിരന്തര ഘോഷിക്കുന്ന ദൈവദാസന്മാരോട് പറഞ്ഞത്, അവരോട് നോക്കി പറയുകയാണ്, നിങ്ങൾക്കിത് മനസ്സിലാകാത്തതിന്റെ കാരണം നിങ്ങൾ പിശാച് എന്ന പിതാവിന്റെ മക്കൾ. ഹല്ലേലൂയ. പിശാച് എന്ന പിതാവിന്റെ മക്കൾ. പ്രിയ സഹോദരങ്ങളെ, ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് മക്കളുടെ വിഷയം, മക്കളുടെ വിഷയം. നമ്മൾ ചിന്തിക്കും അപ്പൊ യേശുവിനെ കൈക്കൊണ്ടുമ്പോഴല്ലേ സഹോദരങ്ങളെ നമ്മള് ദൈവമക്കളായ? നോ, അല്ല, അല്ല. യേശുവിനെ കൈക്കൊള്ളുന്നതിന് മുമ്പേ ഈ ലോകത്തിൽ തന്നെ ദൈവമക്കളുണ്ട്, പിശാചിന മക്കളുണ്ട്. പക്ഷെ യേശുവിനെ കൈക്കൊള്ളുന്നതിന് മുമ്പ് ഈ ദൈവമക്കൾ മരിച്ചതും നഷ്ടപ്പെട്ടതുമായ മക്കളാണ്. ഇങ്ങനെ നഷ്ടപ്പെട്ടതിനെ അന്വേഷിച്ചാണ് സ്വർഗത്തിലെ ദൈവം യേശു ക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയച്ചത്. ഞാൻ വന്നത് കാണാ, വെറും വേറെ ആടുകളെ തേടിയല്ല, കാണാതെ പോയ ആടുകളെ അന്വേഷിച്ചാ വന്നത്. അതുകൊണ്ടാണ് ഗലാത്തിയ ലേഖനം 4:6 പറയുന്നത് നമ്മൾ മക്കളായത് കൊണ്ടാണ് ദൈവം ആബാ പിതാവേ എന്ന് വിളിക്കുന്നതിന്റെ പുത്രത്തിന്റെ ആത്മാവിനെ തന്നത്. അല്ലാണ്ട് പുത്രത്വത്തിന്റെ ആത്മാവിനെ തന്നപ്പോഴല്ല മക്കളായത്. ഞെട്ടിപ്പോയല്ലേ, ഞെട്ടിപ്പോയല്ലേ. ഒന്ന് നമുക്ക് ആ വചനത്തിലേക്ക് വരാം, ഗലാത്തിയ ലേഖനത്തിലേക്ക് വന്നു.
നിങ്ങൾ
4:6 വായിച്ചു,
നിങ്ങൾ മക്കൾ ആകെ കൊണ്ട് അബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു.
ശ്രദ്ധിച്ചേ, ശ്രദ്ധിച്ചേ. എപ്പോഴാ യേശുവിനെ രക്ഷനായി സ്വീകരിച്ചപ്പോഴല്ല മക്കളായത്, അതിനു മുമ്പേ മക്കളാ. പക്ഷേ എന്ത് മക്കളാ? മരിച്ചതും നഷ്ടപ്പെട്ടതുമായ മക്കളാ. ആ കാണാതെ പോയ ആടിനെ അന്വേഷിച്ചിട്ടാണ് യേശു വരുന്നത്. മനസ്സിലായോ? അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ മക്കളാകെ കൊണ്ട്. ഓൾറെഡി മക്കളാ, മക്കളാകെ കൊണ്ട് ആബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു. ഹല്ലേലൂയ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു തല മനസ്സിലാക്കും. ഒരു കൂട്ടം എതിർത്ത് വന്നുകൊണ്ടേയിരിക്കും, കാരണം അവരെ വെച്ചിരിക്കുന്നത് അതിനു വേണ്ടിയാണ്. അവരുടെ പിതാവിന്റെ പ്രവൃത്തി ചെയ്യട്ടെ. ഇത് തന്നെ കർത്താവ് യോഹന്നാൻ 8:4 അവിടെ 44 കർത്താവ് പറയുന്നത് നിങ്ങളുടെ അപ്പൻ പിശാചാണ്, ആ പിശാചിന്റെ പ്രവൃത്തികളെ നിങ്ങൾ ചെയ്യുന്നു. അപ്പോ പ്രവൃത്തി നോക്കിയാൽ അപ്പനെ തിരിച്ചറിയാം. ഹല്ലേലൂയ. 8:44 വായിച്ച്
നിങ്ങൾ പിശാച് എന്ന പിതാവിന്റെ മക്കൾ. നിങ്ങളുടെ പിതാവിന്റെ മോഹങ്ങളെ ചെയ്യുവാനും ഇച്ഛിക്കുന്നു. അവൻ ആദിമുതൽ കൊലപാതകൻ ആയിരുന്നു, അവനിൽ സത്യം ഇല്ലായ്ക കൊണ്ട് സത്യത്തിൽ നിലനിൽക്കുന്നതുമില്ല. അവൻ ബോസ്ക് പറയുമ്പോൾ സ്വന്തത്തിൽ നിന്ന് എടുത്തു പറയുന്നു, അവൻ ഭോഷ്ക് പറയുന്നവനും അതിന്റെ അപ്പനും ആകുന്നു.
ശ്രദ്ധിച്ചേ, പ്രവൃത്തി നോക്കിയാൽ അപ്പൻ വെളിപ്പെടും. പ്രവൃത്തി കണ്ടാൽ ആരാണ് അപ്പനെന്ന് തിരിച്ചറിയാം. കർത്താവ് വളരെ വ്യക്തമായിട്ട് പറയാം, നിങ്ങൾ പിശാച് എന്ന പിതാവിന്റെ മക്കൾ, ആ പിശാചിന്റെ പ്രവൃത്തികളെ ചെയ്യുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു, നിങ്ങൾ അത് ചെയ്യുന്നു. ഹല്ലേലൂയ. പിന്നെ പിശാച് എന്താ ചെയ്യുന്നേ? അവൻ ബോഷ്ക്ക് പറയുമ്പോ സ്വന്തത്തിൽ നിന്ന് എടുത്തു പറയും. സ്വന്തത്തിൽ നമ്മളും അതേ രീതി ആയിരുന്നില്ലേ? സ്വന്തത്തിൽ നിന്ന് പ്രവർത്തിക്കുന്ന രീതി ആയിരുന്നില്ലേ കഴിഞ്ഞ നാളുകളിൽ? ഇനി ആ രീതി ആകരുത്. ഇനി ദൈവത്തിന്റെ മക്കളായി ക്രിസ്തുവിന്റെ അതേ പാറ്റേണായിരുന്നു നമ്മുടെ പാറ്റേൺ. ദൈവത്തിന്റെ വചനം പറയുന്നു ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്നവരാണ് ദൈവത്തിന്റെ മക്കൾ. സ്വയത്താൽ നടത്തപ്പെടുന്നവരാ? അവർ പിശാചിന്റെ ശൈലിയാണ് അവലംബിക്കുന്നത്, പിശാചിന്റെ ശൈലി. എന്നാൽ ദൈവാത്മാവാൻ നയിക്കപ്പെടുന്നവരാണ് ദൈവത്തിന്റെ മക്കൾ. ദൈവാത്മാവ് നയിക്കപ്പെടുന്നവരാണ് ദൈവത്തിന്റെ മക്കൾ. ഹല്ലേലൂയ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, തിരിച്ചറിഞ്ഞോളണം നമ്മൾ ആരാണെന്ന്. നമ്മൾ ആരാണെന്ന് തിരിച്ചറിഞ്ഞോളണം, ഇത് മനസ്സിലാക്കി പറഞ്ഞോളണം. എല്ലാ നുണയും സത്യത്തിന്റെ മുമ്പിൽ ഇടിഞ്ഞ് താഴെ വീഴട്ടെ. സത്യം നിങ്ങൾ അറിയുമ്പോ സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കും. മക്കളെ, നിങ്ങൾ ഈ ശബ്ദ കാഴ്ച വരുന്നതിൽ എത്തിയതിന്റെ കാരണം എന്ന് പറയുന്നത് നിങ്ങൾ ദൈവത്തിന്റെ മക്കളായതുകൊണ്ടാ. ദൈവത്തിന്റെ മക്കൾ ഇതിലേക്ക് മനസ്സിലായതിന്റെ കാരണം നിങ്ങൾ ദൈവത്തിന്റെ മക്കളായതുകൊണ്ടാണ്. നിങ്ങൾ മക്കളാകെ കൊണ്ട് ആബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിന്റെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു, മക്കളാകെ കൊണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിന് നന്ദി പറയണം, കാരണം നാം ദൈവത്തിന്റെ മക്കളാണ്. ദൈവത്തിന്റെ മക്കളാ. ഹല്ലേലൂയ. ദൈവത്തിന്റെ മക്കൾ ഒരിക്കലും സത്യത്തെ എതിർക്കത്തില്ല. അവരെ ഒരുപക്ഷെ ചില നാളുകളിൽ സത്യം കേട്ടിട്ട് മിണ്ടാതിരിക്കും. കാരണം അവർ കലയുടെ കൂടെ കൂടി അതേ സ്വഭാവം ആയതുകൊണ്ട് അവർ മിണ്ടാതിരിക്കും. പക്ഷെ കുറച്ച് നാൾ കഴിയുമ്പോ പ്രിയ കുഞ്ഞേ, ഇതാ ആ കളയിൽ നിന്ന് വിട്ടുമാറും. ക്രിസ്തുവിനോട് കൂടുമ്പോൾ അവിടുന്ന് വിട്ടുമാറും. എങ്ങനെ? ഇന്നലെ കേട്ടില്ലേ ആ ക്രൂശിലെ രണ്ട് കള്ളന്മാർ, അവർ ഒരുപക്ഷെ രണ്ടുപേരും ഒരുമിച്ച് സ്കൂളിൽ പോയിട്ടുണ്ടാകും, ഒരുമിച്ച് കട്ടിലുണ്ടാകും, ഒരുമിച്ച് കൊന്നിട്ടുണ്ടാകും. അവസാനം ക്രൂശിൽ കിടക്കുമ്പോൾ ഒരുമിച്ച് കിടക്കുകയാണ്. എന്നാൽ യേശുവിനെ കണ്ടുകൂട്ടിയപ്പോൾ ഒരുത്തൻ കൂട്ടുവിട്ടു. ഇതേപോലെ കളയും നല്ലതും തമ്മിൽ കൂട്ടുവിടാൻ പോവുകയാണ്. അധികം നിൽക്കത്തില്ല, അത് തമ്മിൽ കൂട്ടുവിടും. കഥാന് വല്ലതും പറയുന്നു, അങ്ങനെ ഇതാ ഞാറ് വളർന്ന് കതിരായപ്പോൾ ഫലമായപ്പോൾ കളയും കാണായി വന്നു. എപ്പോഴാണോ നീ ദൈവത്തിന്റെ ആത്മാവിനെ വെളിപ്പെടുത്തുന്നത്, ദൈവത്തിന്റെ ആത്മാവാൽ ജനത്തിലൂടെ ദൈവത്തെ ഭൂമിയിലേക്ക് വെളിപ്പെടുത്തുന്നത്, അപ്പോൾ നിനക്ക് മനസ്സിലാകും നിന്റെ കൂടെ ഉള്ളവരാണെന്ന്. ഇതുകൊണ്ടാ കർത്താവ് പറഞ്ഞ്, ഞാൻ ഭൂമിയിൽ സമാധാനം വരുത്തുവാൻ വന്നു എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. ഞാൻ വന്നത് ഭൂമിയിൽ ഛിദ്രം വരുത്താനാണ്. ഒരു വീട്ടിൽ ഇരുവരോട് മൂവരും, ഇതാ മൂവരോട് ഇരുവരും തമ്മിൽ ഇതാ ഭിന്നിച്ചിരിക്കും. ഇതാ ദൈവത്തിന്റെ വചനം പറയുക. ആ ക്രിസ്തുവിനെ നമ്മൾ ഇന്ന് ലോകത്ത് പ്രസംഗിച്ച് കേൾക്കാത്തത് എന്തുകൊണ്ടാണ്? കാരണം നമുക്ക് വേറൊരു ക്രിസ്തുവിനെ എടുത്തിട്ട് തന്നിരിക്കുക, വേറൊരു ക്രിസ്തുവിനെ എടുത്തിട്ട് തന്നിരിക്കുക. അപ്പോ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ വേണ്ടത് തക്ക സമയത്തെ ആഹാരമാണ്. ഇതാണ് ലൂക്കോസ് സുവിശേഷം. ഓ ലോർഡ് ഐ ലവ് യു. 12 അധ്യായം, അവിടെ ദൈവത്തിന്റെ വചനം. ആദ്യമേ കർത്താവ് പറഞ്ഞൊരു കാര്യം, ഈ ദൈവദാസന്മാരുടെ ഉപദേശത്തെ നിങ്ങൾ സൂക്ഷിച്ചു വരണോ? അവരുടെ ഉപദേശം നല്ലൊരു ഭംഗിയ ദുരുപദേശമാണ്. വളരെ കുറച്ച് ദൈവദാസന്മാര് മാത്രമേ സത്യ ഉപദേശം നിൽക്കുന്നുള്ളൂ. അതിന്റെ 1 വായിച്ച 12:1.
അതിനിടെ പുരുഷരും തമ്മിൽ ചവിട്ടുവാൻ തക്കവണ്ണം 1000 തിങ്ങിക്കൂടിയപ്പോൾ അവൻ ആദ്യം ശിഷ്യന്മാരോട് പറഞ്ഞു തുടങ്ങിയത്, പരീശന്മാരുടെ പുളിച്ച മാവായ കപടഭക്തി സൂക്ഷിച്ചുകൊള്ളുവിൻ.
അപ്പൊ ആദ്യമേ പറഞ്ഞു തുടങ്ങിയത്, ശ്രദ്ധിച്ചേ, കർത്താവ് ആദ്യം തന്നെ പറഞ്ഞ എന്തുവാ? പരീശന്മാർ, ഇത് അന്നത്തെ ദേവദാസന്മാർ, അവരുടെ പുളിച്ച മാവിനെ ദുരുപദേശത്തെ സൂക്ഷിച്ചുകൊള്ളണം, അവരുടെ ദുരുപദേശത്തെ സൂക്ഷിച്ചുകൊള്ളണം. ഹല്ലേലൂയ. അവർ യേശുവിനെ അംഗീകരിക്കുന്നില്ല, ദുരുപദേശം സൂക്ഷിച്ചുകൊള്ളണം. ഇനി താഴേക്ക് വരുമ്പോ, ഇതാ നമുക്ക് അതിന്റെ 42 വാക്യത്തിലേക്ക് കടന്നു വരുമ്പോ നമുക്ക് കാണാൻ കഴിയാവുന്നത്, ഒരു നല്ല ദൈവദാസനാണെങ്കിൽ എന്തായിരിക്കും? നല്ല ദൈവദാസനാണെങ്കിൽ അപ്പോഴപ്പോൾ കിട്ടുന്ന ഫ്രഷ് മീൻ സമുദ്രത്തിൽ നിന്ന് കിട്ടുന്നത് പോലെ അപ്പോഴപ്പോൾ ദൈവത്തിൽ നിന്ന് കിട്ടുന്നത് ദൈവജനത്തെ അറിയിച്ചുകൊണ്ടിരിക്കും. അതിന്റെ പേരാണ് തക്ക സമയത്തെ ആഹാരം. തക്ക സമയത്തെ ആഹാരം. അത് കേൾക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാവും, ഇത് ഞാൻ ഈ പ്ലാനറ്റിൽ ഇതുവരെ കേട്ടിട്ടില്ലല്ലോ, ഇത് ഞാൻ ഇതുവരെ അറിഞ്ഞിട്ടില്ലല്ലോ. അത് തക്ക സമയത്തെ ആഹാരമോ? കാരണം ബിൽഡിംഗ് പണിയുമ്പോ, ബിൽഡിംഗ് പണിയുമ്പോ ആദ്യം കുറച്ച് പണിതു, പിന്നെ മെറ്റീരിയൽ ഇല്ലാത്തതുകൊണ്ട് ഇടയിൽ നിന്ന് അടിസ്ഥാനത്തിൽ നിന്ന് കുറച്ച് കരിക്കല്ല് വലിച്ചു കൂരിയിട്ട് വീണ്ടും മോളിൽ കൊണ്ടുവയ്ക്കുകയല്ല ചെയ്യുന്നത്. പുതിയ കല്ല് പുതിയ മരം. ശരിയാണോ? അല്ല, അടിസ്ഥാനത്തിൽ നിന്ന് കുറെ വലിച്ചു കൂരും, പിന്നെ മോളിൽ കൊണ്ടുവയ്ക്കും. അതല്ല, പുതിയത് വന്നുകൊണ്ടേ ഇരിക്കും. ഇതുകൊണ്ട് നമ്മുടെ തക്ക സമയത്തെ ആഹാരം. അതിന് 42 വായിച്ച്
പത്രോസ് ചോദിച്ചതിന് കർത്താവ് പറഞ്ഞത്, തക്ക സമയത്ത് ആഹാരവീതം കൊടുക്കേണ്ടതിന് യജമാനൻ തന്റെ വേലക്കാരുടെ മേൽ ആക്കുന്ന വിശ്വസ്തനും ബുദ്ധിമാനുമായ ഗൃഹവിചാരകൻ ആർ.
ശ്രദ്ധിച്ചേ, തക്ക സമയത്ത് ആഹാരം കൊടുക്കുന്ന വിശ്വസ്തനായ ഗൃഹവിചാരകനാ. എന്റെ കൂട്ടത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ദേവദാസിനെ, ഈ കാറ്റഗറി പെടാൻ താല്പര്യമുണ്ടോ? തക്ക സമയത്ത് ആഹാരം കൊടുക്കുന്ന വിശ്വസ്തനും ബുദ്ധിമാനുമായ ഗൃഹവിചാരകനാ. ഈ കാറ്റഗറിയിലേക്ക് വരാൻ താല്പര്യമുണ്ടോ? ഇല്ലെങ്കിൽ ഇന്നുണ്ടായിക്കോളൂ. ഈ കാറ്റഗറിയിൽ വരണം. അപ്പോഴപ്പോൾ കിട്ടുന്ന ചൂടപ്പം പോലെയുള്ള ദൈവത്തിന്റെ വചനം ദൈവജനത്തിന് വിട്ടു കൊടുക്കും. അല്ലല്ലോ, നമ്മളിന്ന് പാടിയ പാട്ട് ഇതൊന്നും പഴയ ഒരു 15-30 വർഷമുള്ള പാട്ടല്ല, ഇപ്പൊ കയറി വന്നതാ. എന്തിനാ? ദേവാലയം പണിയുമായുള്ള ബന്ധത്തിൽ ജനം മുന്നോട്ടേക്ക് പോകുമ്പോ ഇതുപോലുള്ള എതിർപ്പുകൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വന്നുകൊണ്ടേരിക്കും. അപ്പൊ എന്ത് ചെയ്യണം? സത്യം വിളിച്ചു പറഞ്ഞുകൊണ്ട് കൃപ കൃപ എന്ന ആർപ്പ് വിളിയോടെ മുന്നോട്ടേക്ക് പോകുവാനായിട്ട് ഇടയാകണം. അങ്ങനെ നാം മുന്നോട്ടേക്ക് പോകുമ്പോ എന്ത് പറ്റുന്നറിയാമോ? സത്യം അറിയുമ്പോ സത്യം നിങ്ങളെ സ്വന്തമാക്കും. സർവ്വാപേര നിന്റെ മുമ്പിലുള്ള മഹാപർവ്വതമേ അത് സമഭൂമിയായി തരും. അത് സൈന്യത്താല ശക്തിയാലല്ല, ദൈവത്തിന്റെ ആത്മാവിനെ തന്നെ അത് തകർന്നു പോകുന്നു. ഇന്ന് ഇത് കേൾക്കുന്ന സമയത്ത് എതിർവരുന്ന എല്ലാ ദുരുപദേശങ്ങളെയും യേശു തന്നെ തകർത്തെറിയുകയാ. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇത് വ്യക്തതയോടെ മനസ്സിലാക്കുക, വ്യക്തതയോടെ മനസ്സിലാക്കുക. ഒരു പഴയ സൃഷ്ടി അക്ഷരത്തിൽ നിന്ന് അകത്തേക്ക് കയറും, പുതിയ സൃഷ്ടി ആത്മാവിൽ നിന്ന് പുറത്തേക്ക് കയറും. നിങ്ങൾക്ക് ഏത് വേണം, ഏത് വേണം, ഏത് വേണം, ഏത് വേണം, ഏത് വേണം? ഞാൻ തരുന്ന പുതിയ വീഞ്ഞ് കൊണ്ട് പഴയ തുരത്തിൽ വെക്കരുത്. ദൈവത്തിന്റെ ആത്മാവ് ക്രിസ്തുവിനോട് പറഞ്ഞില്ലേ, എണ്ണ വെച്ചാൽ എന്താ കൂടോ, വെച്ചാൽ നിന്റെ തുരുത്തിയും പോട്ട്, നീ കേട്ട വചനം കൊണ്ട് ഒരു ഗുണവുമില്ല. മാനി പഴയ സൃഷ്ടി അക്ഷരത്തിൽ നിന്ന് തുടങ്ങി അകത്തേക്ക് കയറുമ്പോ പുതിയ സൃഷ്ടി, ക്രിസ്തു പുതിയ സൃഷ്ടി അവൻ ആത്മാവിൽ നിന്ന് തുടങ്ങി പുറത്തേക്ക്. നിങ്ങൾക്ക് ഏത് വേണം? ആത്മാവ് പറയുന്ന ചെവിയുള്ളവൻ കേൾക്കണോ അതോ അക്ഷരത്തിൽ നിന്ന് തുടങ്ങണോ? തീരുമാനം എടുക്ക. ഒരു ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാ, ഇനി പഴയതൊക്കെ കഴിഞ്ഞു പോയി. പക്ഷെ ഇപ്പോഴും നിങ്ങൾ അക്ഷരത്തിൽ തുടങ്ങുകയാണെങ്കിൽ അപ്പൊ അക്ഷരത്തിൽ തുടങ്ങണ്ടേ? യേശു ഉടനെ തുടങ്ങുന്നതല്ല, വെളിപ്പാട് രണ്ടാമധ്യായം മൂന്നാമധ്യായം വായിക്കുക. യേശു ഉടനെ തുടങ്ങുന്നേ, ആത്മാവ് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ. എവിടെ നിന്ന് തുടങ്ങിയേ? ആത്മാവിൽ നിന്ന്. ഏഴ് സഭകൾക്ക് ദൂതെഴുതിയപ്പോ എവിടെ നിന്ന് തുടങ്ങിയേ? ആത്മാവിൽ നിന്ന്. ശരിയാണോ? ഇനി ആരാ ദൈവത്തിന്റെ മക്കൾ? ആരാ ദൈവത്തിന്റെ മക്കൾ? ദൈവത്തിന്റെ വചനം പറയുന്നു ദൈവത്തിന്റെ മക്കൾ ആരാന്നറിയാമോ? റോമേട്ടിന്റെ 14 അക്ഷരത്തിൽ തുടങ്ങുന്നവനാണ് ദൈവത്തിന്റെ മക്കൾ. നോ, ആത്മാവിനെ അധൈക്യപ്പെടുന്നവനാണ് ദൈവത്തിന്റെ മക്കൾ. എവിടെ തുടങ്ങണം? എവിടെ തുടങ്ങണം? അക്ഷരത്തിൽ തുടങ്ങണം. ഇന്ന് പലരും തിസിസ് ചെയ്യുമ്പോ ആ ദൈവത്തിന്റെ ആത്മാവെന്ന് പറഞ്ഞ ഒരു സംഭവമേ അതിലില്ല. നമ്മൾ ബൈബിൾ വായിച്ചു നോക്കി, നമ്മുടെ പിതാക്കന്മാര് പറഞ്ഞു, അവരുടെ ഗുരുക്കന്മാർ എഴുതിയ പുസ്തകങ്ങൾ വായിച്ചു. എന്റെ കുഞ്ഞെ, ഇതൊന്നുമല്ല ദൈവത്തിന്റെ വചനം പറയുന്നത്. ആത്മാവിൽ നിന്ന് ആരംഭിക്കാൻ, പുതിയ സൃഷ്ടി ആരംഭിക്കുന്ന ആത്മാവിൽ നിന്ന്. പഴയ സൃഷ്ടിയാണ് ജനത്തിൽ നിന്ന് അക്ഷരത്തിൽ നിന്ന് ആരംഭിക്കുന്നത്. പുതിയ സൃഷ്ടി ആത്മാവിൽ നിന്ന് ആരംഭിച്ച് അക്ഷരത്തിലേക്ക് ചെല്ലും, തുടർന്ന് ലോകത്തിൽ അത് വെളിപ്പെടുത്തും. അങ്ങനെ അവർ അവരുടെ സ്വർഗീയ പിതാവിനെ ലോകത്ത് വെളിപ്പെടുത്തും. ക്രിസ്തുവിലൂടെ ദൈവം ജനത്തിൽ വെളിപ്പെട്ടതുപോലെ നമ്മൾ ഓരോരുത്തരുടെയും ദൈവം ഭൂമിയിലേക്ക് വെളിപ്പെടും. ഇതുകൊണ്ടാണ് സെക്കൻഡ് കൊറിന്ത്യ 6:16 പറയുന്നത്, ഞാൻ അവരുടെ ഉള്ളിൽ വസിച്ച് അവരെ നടക്കും. I will dwell in them and walk in them on earth. Hallelujah. നമ്മൾ ഓരോരുത്തരും ഇത് സംഭവിക്കണം. ഒരു തിസിസ് പാസാക്കാനല്ല നമ്മൾ നിർത്തിയിരിക്കുന്നത്, ദൈവത്തെ ഭൂമിയിൽ വെളിപ്പെടുത്താനാണ് നിർത്തിയിരിക്കുന്നത്. സർവ സൃഷ്ടിയോട് ഈറ്റുതോങ്ങോടെ അതിനുവേണ്ടി കാത്തിരിക്കുക, ഈറ്റുതോങ്ങോടെ കാത്തിരിക്കുക. ദൈവത്തിന്റെ വചനം പറയാം, ഇങ്ങനെയുള്ളവർ ഗുണനെന്നറിയാമോ? യജമാനൻ വരുമ്പോ ഇങ്ങനെ ചെയ്ത് കാണുന്ന ദാസൻ ഭാഗ്യവാൻ, അവൻ തനിക്കുള്ള സകലത്തിനും അവനെ വിചാരനാക്കി വെക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ഇവിടെ ഇംഗ്ലീഷ് എഴുതിയിരിക്കുകയാണ്, Blessed is that servant whom his Lord, when he cometh, shall find so doing. Of a truth I say unto you, that he will make him ruler over all that he has. അവനെ റൂളർ ആക്കുമെന്ന്, റൂളർ ഭരണാധികാരിയാക്കും. തനിക്കുള്ള പൊസഷന്റെ മേൽ, ഭൂമിയുടെ മേൽ അവനെ ഭരണാധികാരിയാക്കും. ആരെ? തക്ക സമയത്ത് ആഹാരം കൊടുക്കുന്ന ദൈവത്തിന്റെ ദാസനെ. തക്ക സമയത്ത് ആഹാരം, പഴകിയതും ഫ്രിഡ്ജിൽ വെച്ചതും അല്ല, തക്ക സമയത്തെ ആഹാരം. ദൈവത്തിന്റെ ദാസന്മാരെ, ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ സ്നേഹത്തോടെ വിളിക്കുക. ഈ ഒരു കാറ്റഗറിയിലേക്ക് മാറ. തക്ക സമയത്ത് കൊടുക്കുന്ന ആഹാരം പോലെ, സക്രിയ പ്രവാചകനെ പോലെ, അഖ്യായി പ്രവാചകനെ പോലെ, യേശയ്യ പ്രവാചകനെ പോലെ, ജെറമ്യ പ്രവാചകനെ പോലെ, യേശുവിനെ പോലെ, പൗലോസിനെ പോലെ കൊടുക്ക. തക്ക സമയത്തെ ആഹാരം, പഴകിയതല്ല. പിതാക്കന്മാർ അവിടെ വെച്ച് പറഞ്ഞിട്ടുണ്ട്, തക്ക സമയത്ത് ആഹാരം കൊടുക്കും, നിന്നെ സകലത്തിനും അധികാരിയാണ്. പ്രിയ സഹോദരങ്ങളെ, ഇതാ ഈ 2021 മുതൽ ഇനി തോൽവിയില്ല. കൃപ കൃപായ നാർപ്പ് വിളിയോടെ മുന്നോട്ട് മുന്നോട്ട് മുന്നോട്ട്. എന്താ തോൽവിയില്ല എന്ന് പറയുന്ന അറിയാമോ? ദൈവത്തെ ജയിച്ചതൊക്കെ ലോകത്തെ ജയിക്കുന്നു. തക്ക സമയത്ത് ആഹാരം ദൈവത്തെ ജനിക്കുന്നത് അതൊക്കെ ലോകത്തെ ജയിക്കുന്നു. എതിര് വരും, എതിര് വരും. ഹല്ലേലൂയ. യേശുവിന് എതിരുണ്ടായിരുന്നു, സെർബാബേലിന് എതിരുണ്ടായിരുന്നു. ഹല്ലേലൂയ. ദേവാലയം പണിതപ്പോൾ എല്ലാം എതിരുണ്ട്. എന്നാൽ എതിര് വരുമ്പോഴും അവിടെ ഒന്നും തളർന്നു പോകത്തില്ല. ഇതാ ദൈവമാണ് നമ്മളെ നയിക്കുന്നത്. നമ്മുടെ ഉള്ളിലുള്ളവൻ ലോകത്തുള്ളവനേക്കാ വലിയവനാ. ലോകത്തുള്ളവൻ എത്ര എതിർപ്പ് കൊണ്ടുവന്നാലും നമ്മുടെ ഉള്ളിലുള്ള ലോകത്തുള്ളവനേക്കാ വലിയവനാ. നമ്മൾ ദേവാലയം പണിയുന്ന ജെറുസലേമിലല്ല നമ്മൾ ഓരോരുത്തരും ദേവാലയം പണിയുന്നത്. അവരുടെ ഹൃദയം എന്ന ലാൻഡിലാ ദേവാലയം പണിയുന്നത്. പണിയുന്നത് നമ്മളല്ല, പണിയുന്നത് ദൈവത്തിന്റെ ആത്മാവാ. നമ്മൾ കൂടെ സഹകരിക്കുന്നു. എല്ലാ വചനങ്ങളും ഏറ്റെടുത്ത് ആ ദൈവത്തിന്റെ ആത്മാവിനെ അനുസരിച്ച് നമ്മൾ മുന്നോട്ടേക്ക് പോകുന്നു. ദൈവത്തിന്റെ ആത്മാവ് അതിവേഗം ദൈവത്തിന്റെ ആലയം നമ്മളിൽ പണിയുന്നു, പണിത് തീർക്കുന്നു. അങ്ങനെ ദൈവം ഈ ജനത്തിലൂടെ വെളിപ്പെടുത്തു. ദൈവപുത്രന്മാർ ബലപ്പെടുന്നു, സകല സൃഷ്ടികളോടെ കാത്തിരിക്കുകയാണ്. ദൈവത്തിന് വചനം പറയുന്നു, ജയിക്കുന്നവൻ ഇത് അവകാശമായി ലഭിക്കും. ഞാൻ അവരെ ദൈവം, അവൻ എനിക്ക് മകനുമായിരിക്കും. ഇത് തന്നെ സൈൻ, ഇത് തന്നെ സൈൻ, ഇത് തന്നെ സൈൻ. കള്ള പ്രവാചകന്മാരുടെ സുവിശേഷത്തിൽ ഇതുണ്ടാകത്തില്ല. പിശാചിനെ ജയിക്കുന്ന സംഭവം ഉണ്ടാകത്തില്ല. കാരണം അവർ പിശാചിന്റെ മക്കളായതുകൊണ്ട് സ്വന്തം അപ്പനെ ജയിക്കാനായിട്ട് അവരാരോടും പറയത്തില്ല. എന്നാൽ ദൈവത്തിന്റെ മക്കളുടെ പ്രത്യേകത മനസ്സിലാക്കിക്കോ. ദൈവത്തിന്റെ മക്കൾ പറയും, റോമ 16:20 സമാധാനത്തിന് തരുമ്പോ വേഗത്തിൽ സാത്താൻ നിങ്ങളുടെ കാൽക്കിണങ്ങൾ ചതച്ച് കളയും. ഇതാണ് പറഞ്ഞുകൊണ്ടേയിരിക്കും. എന്നാൽ കള്ള പ്രവാചകന്മാരുടെ ഉള്ളിൽ ഇത് പറയത്തില്ല. ഇത് എന്നാൽ നല്ല പ്രവാചകന്മാരുണ്ട്, എന്നാൽ ഈ സത്യം അറിയത്തില്ലെങ്കിൽ അവരും ഇത് പറയത്തില്ല. പക്ഷെ അവർ സത്യം അറിയുമ്പോൾ അവരും പറയാൻ തുടങ്ങും. ഹല്ലേലൂയ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഈ വചനം വീണ്ടും വീണ്ടും കേൾക്കുക. ഇതിൽ പറയുന്ന വചനങ്ങളൊക്കെ ധ്യാനിക്കുക. ഹല്ലേലൂയ. ഈ നാളുകളിൽ കൃപ കൃപ എന്ന ആർപ്പ് വിളിയോടെ യേശുവിനെ അനുഗമിച്ച് മുന്നോട്ട് മുന്നോട്ട് മുന്നോട്ട്. അപ്പൊ നിങ്ങൾ ചോദിക്കുക, എവിടെ പോവാനാ? ദൈവത്തിന്റെ വചനം പറയുന്നു, താൻ മുഖാന്തിരം ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി ആ ദൈവത്തോട് അടുക്കണം. എവിടെ പോവാനാ? ദൈവത്തിന്റെ വചനം പറയുന്നു, കർത്താവ് പറയാം, ഞാൻ തന്നെ വഴി സത്യം ജീവനുമായി, എന്നിലൂടെ നിങ്ങൾ പിതാവിന്റെ അടുക്കിലെത്തണം. എവിടെ പോവാനാ? പിതാവിന്റെ അടുക്കിലെത്തണം. ആ പിതാവിന്റെ അടുക്കിൽ എത്തുന്നതിന്റെ പേരാണ്, ആ അധികാരത്തിന് കീഴ്പ്പെട്ടിരിക്കുന്നതിന്റെ പേരാണ് ദൈവരാജ്യം, ദൈവത്തിന്റെ അതോറിറ്റി. അതിലേക്ക് നമ്മൾ എത്തിച്ചാണ്. ഹല്ലേലൂയ. അപ്പൊ നമുക്കൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിൽ എത്തണമെങ്കിൽ പിശാചിനെ പരാജയപ്പെടുത്തിയേ നമുക്ക് എത്താൻ പറ്റുകയുള്ളൂ. അവൻ നമ്മുടെ പ്രതിയോഗിയാണ്. ഇത് മനസ്സിലാക്കി അവൻ ഓരോരുത്തരും പ്രവർത്തിക്കാൻ ഇടയാകുക. അപ്പോൾ ദേവാലയ പണിയെ മുടക്കുവാനായി ധാരാളം വ്യക്തിത്വങ്ങൾ വരും. പക്ഷേ ഈ ദേവാലയം പണി നമ്മുടെ ശരീരത്തിന് പുറത്തല്ല, നമ്മുടെ ഉള്ളിലാണ് ചെയ്യുന്ന പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ട് യൂണിവേഴ്സിലെ ഏറ്റവും ശക്തനായ വ്യക്തിത്വം നമ്മുടെ ഉള്ളിലുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇതാ പ്രിയ സഹോദരികളെ, നമുക്ക് മുന്നോട്ടേക്ക് പോകാം, മുന്നോട്ടേക്ക് പോകാം, മുന്നോട്ടേക്ക് പോകാം. കൃപ കൃപ എന്ന ആർപ്പ് വിളിയോടെ മുന്നോട്ട് 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 ജനമേ, കൃപ കൃപ എന്ന ആർപ്പ് വിളിയോടെ യേശുവിൻ പിന്നാലെ മുന്നോട്ട് ജനമേ, കൃപ കൃപ എന്ന ആർപ്പ് വിളിയോടെ യൂദയിൻ സിംഹത്തിൻ പിന്നാലെ ജനമേ, കൃപ കൃപ എന്ന ആർപ്പ് വിളിയോടെ പുതിയ സൃഷ്ടിയിൽ അകത്തുന്ന പുറത്താക്കി, പുതിയ സൃഷ്ടിയിൽ അകത്തുന്ന പുറത്താക്കി, പുതിയ സൃഷ്ടിയിൽ ആത്മാവിൽ നിന്ന് ഭൂമിയിലേക്ക് ഇതാ മുന്നോട്ട് മുന്നോട്ട് ജനമേ. നമുക്ക് നമ്മുടെ കണ്ണിൽ അടയ്ക്കാം, ദൈവസന്നിധിയിൽ പ്രാർത്ഥന കേട്ട വചനത്തെ നമുക്ക് ദൈവസം ധ്യാനിക്കാം. ഒരു കയ്യിൽ ആയുധവും മറുകയിൽ പണിയുമായി ദേവാലയവും അതിന്റെ മതിലും പണിത സെറുബാബേൽ യസ്ര നെഹമ്യ കൂട്ടം, അവര് പുറത്താണത് പണിതെങ്കിൽ ഇന്ന് ഇത് അകത്ത് പണിയുവാൻ. ഒരു കയ്യിൽ പണിയായുധം, മറുകയിൽ ഉൽപ്പത്തിയിൽ കർത്താവ് പറഞ്ഞ ആ വചനത്തിന്റെ നിവൃത്തീകരണം, തോട്ടത്തിൽ വേല ചെയ്യുക, തോട്ടം കാക്കുക, രണ്ടും രണ്ട് കയ്യിലുണ്ട്. ഈ നാളിലെ പ്രിയ സഹോദര സഹോദരി, ദൈവം നിന്നെ എന്തിനായി നിയമിച്ചിരിക്കുന്നു? തോട്ടം കാക്കുന്ന ജോലിയാണോ? നീ തോട്ടം കാക്ക. തോട്ടത്തിൽ വേല ചെയ്യുന്ന ജോലിയാണോ? നീ തോട്ടത്തിൽ വേല ചെയ്യുക. രണ്ടും കൂടിയാണോ? രണ്ടും ചെയ്യുക. ദൈവത്തിന്റെ സഭയിൽ, ബോഡി ഓഫ് ക്രൈസ്റ്റിൽ വേലയില്ലാത്തവരാരുമില്ല. എല്ലാവർക്കും വേലയുണ്ട്. വേല ചെയ്യാത്ത മടിയന്മാരെ അവസാനം പുറം തള്ളിക്കളി. അവനവന് ദൈവം ഏൽപ്പിച്ചത് എന്താണോ അത് അവനവൻ ചെയ്യും. ഒരു തീരുമാനത്തോടെ ഇനി പിൻപോട്ടില്ല. കലപ്പയ്ക്ക് കൈവച്ച ശേഷം പിൻപിലേക്ക് തിരിയുന്നവൻ ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവനല്ല. മുൻപോട്ട് 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 ക്രിസ്തുവാകുന്ന തലയെ അനുസരിച്ചു മുന്നോട്ട് മുന്നോട്ട് മുന്നോട്ട്. ഒരു തീരുമാനത്തിൽ ഇതാ നമുക്ക് മുന്നോട്ടേക്ക് പോകാം. ഒരു തീരുമാനത്തിൽ നമുക്ക് മുന്നോട്ടേക്ക് പോകാം. ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. ഇനി ഞാനുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധം, നിങ്ങളുടെ സ്വർഗീയ പിതാവുമായിട്ടാണ് ബന്ധം. നിങ്ങൾ കേട്ട വചനപ്രകാരം നിങ്ങൾക്ക് എന്ത് മനസ്സിലായി, നിങ്ങൾ എന്ത് തീരുമാനം എടുത്തു എന്ന് നിങ്ങളുടെ സ്വർഗീയ പിതാവിനോട് അറിയിച്ചാൽ യെസ്, അതിനായുള്ള സമയമാണ്. നിങ്ങളും ദൈവവുമായിട്ട് ബന്ധപ്പെടുത്തുന്ന പദ്ധതിയാണ് ക്രിസ്തുവിൽ നടക്കുന്നത്, വചനത്തിലൂടെ നടക്കുന്നത്. നിങ്ങളുടെ തീരുമാനം ദൈവത്തോട് പറഞ്ഞു. ഓ ലോർഡ് ഐ ലവ് യു. ദൈവം സന്തോഷിക്കുന്നു. പലരുടെയും തീരുമാനം കേട്ട് ദൈവം സന്തോഷിക്കുന്നു. താങ്ക് യു ഡാഡി, താങ്ക് യു, താങ്ക് യു. ഹല്ലേലൂയ. ദൈവരാജ്യത്തിന്റെ വചനം കളയെയും ഗോതമ്പിനെയും രണ്ടാക്കി മാറ്റും, പതിരിനെയും ഗോതമ്പിനെയും രണ്ടാക്കി മാറ്റും. കോലാടിനെ ചെമ്മരിയാടിനെ രണ്ടാക്കി മാറ്റും. നിങ്ങളുടെ തീരുമാനം നിങ്ങൾ ദൈവത്തോട് അറിയിച്ചു. സ്വർഗീയ പിതാവേ, ഞാനത് വിളിക്കുമ്പോ തന്നെ ഞാൻ തിരിച്ചു കേൾക്കുന്ന ആ വിളി എന്നാന്നറിയാം, മക്കളെ അവ ഞാൻ കേൾക്കുന്നത്. ആ സ്നേഹനിധിയായ പിതാവിന്റെ മുമ്പിൽ, ഓ ലോർഡ് ഐ ലവ് യു. ഇത്രയും കാലം ആ സ്നേഹം അനുഭവിക്കാൻ കഴിയാതെ ദൂരെ ആയിരുന്നു നമ്മൾ. അപ്പാ ഞാൻ വീണ്ടും കേൾക്കുന്നു, മക്കളെ ഐ ലവ് യു ഡാഡി, ഐ ലവ് യു, താങ്ക് യു ഫോർ ദ ഗ്ലോറിയസ് വർക്ക് ദാറ്റ് യു ആർ ഡൂയിങ് ഇൻ അവർ ഡേ ടു ഡേ ലൈഫ്. താങ്ക് യു പപ്പ, താങ്ക് യു. അങ്ങനെ മഹത്തരമായ പ്രവർത്തിക്കായി നന്ദി. ദുഷ്ടനെ തച്ചുടച്ച്, അവന്റെ പ്രവർത്തികളെ തച്ചുടച്ച്, കൃപ എന്ന ആർപ്പുവിളിയോടെ മുന്നോട്ടേക്ക് പോകുവാൻ ആഹ്വാനം തന്ന ഞങ്ങളുടെ പപ്പ, ഞങ്ങളുടെ ദൈവമേ, സൈന്യത്താലല്ല ശക്തിയല്ല ദൈവത്തിന്റെ ആത്മാവിനാൽ തന്നെ ഈ നാളുകളെ അപ്പാ അങ്ങ് അത് ഞങ്ങളുള്ളിൽ ചെയ്തെടുക്കുന്നതിനായി നന്ദിയോടെ സ്തോത്രം. പ്രിയപിതാവേ, ഞങ്ങൾ അങ്ങയുടെ കുഞ്ഞുങ്ങളാണ് അപ്പാ, ഞങ്ങളെങ്കിൽ ആശ്രയിക്കുന്നു, ഞങ്ങളെങ്കിൽ ശരണപ്പെടുന്നു, ഞങ്ങൾ അങ്ങൾ ശരണപ്പെടുന്നു അങ്ങൾ മാത്രം. പിതാവേ, അങ്ങയുടെ അത്ഭുതകരങ്ങളിലേക്ക് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളെ സമർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിലൂടെ അങ്ങ് ഞങ്ങളെ അങ്ങുമായി ഒന്നാക്കി മാറ്റുന്നതിനായി നന്ദി. അങ്ങ് ഞങ്ങളുടെ ഉള്ളിൽ വാസം ചെയ്യുവാൻ അങ്ങ് ഒരുക്കുന്ന ദേവാലയത്തിനായി നന്ദി. ഈ ജനത്തെ എല്ലാം അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പല രീതിയിലുള്ള കുഞ്ഞുങ്ങളുണ്ടപ്പ, എനിക്ക് അവരുടെ ഹൃദയം കാണാൻ കഴിയുന്നില്ല, അങ്ങേക്ക് അവരുടെ ഹൃദയം കാണാം. യേശു ക്രിസ്തു ഭൂമിയിലായിരുന്നു പിതാവേ അങ്ങയോട് പ്രാർത്ഥിച്ചതുപോലെ ഞാൻ ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പാ, ഇവരെ ഈ ലോകത്ത് നിന്നെടുക്കണമെന്നല്ല, ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ ഇവരെ കാത്തുകൊള്ളണമേ. ദുഷ്ടന്റെ കയ്യിൽ, അവന്റെ ദുരുപദേശത്തിൽ, അവന്റെ തന്ത്രത്തിൽ അകപ്പെട്ടു പോകാതെ ഇവരെ കാത്തുകൊള്ളണമേ. ഇവരാരും നഷ്ടപ്പെട്ടു പോകാതെ ക്രിസ്തുവിൽ പിതാവേ അങ്ങുമായി ഒന്നായി തീരുവാൻ, പിശാച് എന്ന പ്രതിയോഗിയെ പരാജയപ്പെടുത്തുവാൻ, റോമാ 16:20 സമാധാനത്തിന്റെ വേഗത്തിൽ സാത്താനങ്ങളുടെ കാൽ കീഴിലാക്കി ചതച്ചു കളയുമെന്ന് അങ്ങ് പറഞ്ഞില്ലേ. അത് ഈ മക്കളിലൂടെ ഞങ്ങളിലൂടെ സാധിച്ചെടുക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ അങ്ങിൽ ആശ്രയിക്കുന്നു, ഞങ്ങൾ അങ്ങിൽ ആശ്രയിക്കുന്നു. യേശു ക്രിസ്തു ആവുന്ന മുന്തിരവള്ളിയിലൂടെ പിതാവേ അങ്ങ് ഞങ്ങളെ അങ്ങുമായി ബന്ധിപ്പിച്ചതിനായി നന്ദി പറയുന്നു. കർത്താവേ, മക്കളെയും അപ്പ അങ്ങയുടെ സത്യവചന ശുശ്രൂഷിക്കുന്ന എല്ലാ ദൈവദാസന്മാരെയും ദാസിമാരെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ആരും തളർന്നു പോകാതെ, ആരും തളർന്നു പോകാതെ, കളയെ പേടിച്ച്, ദുഷ്ടന്റെ മക്കളെ പേടിച്ച്, ആരും കോംപ്രമൈസ് ചെയ്യുന്നവരായി തീരാതെ ഈ നാളുകളിൽ ദൈവത്തെ യഥാർത്ഥത്തിൽ ക്രിസ്തു വെളിപ്പെടുത്തിയതുപോലെ വെളിപ്പെടുത്തുവാൻ ഭഗവാനുള്ള കൃപ ധൈര്യം എല്ലാവർക്കും കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവർക്ക് വേണ്ടിയ സപ്പോർട്ടുകൾ അങ്ങ് കൊടുക്കണമേ കർത്താവേ. അവർക്ക് വേണ്ട ആരോഗ്യം അങ്ങ് കൊടുക്കണമേ കർത്താവേ. അവർക്ക് വേണ്ട സാഹചര്യങ്ങൾ അങ്ങ് കൊടുക്കണമേ കർത്താവേ. ആരും സപ്പോർട്ടില്ലാതെ കർത്താവേ കുഴങ്ങി മറ്റുള്ളവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കുടുങ്ങി നിൽക്കാൻ അനുവദിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാ ക്രമീകരണങ്ങളും അങ്ങ് ചെയ്തു കൊടുക്കണമേ. ഈ നാളുകളിൽ ദൈവപുത്രന്മാർ ക്രിസ്തുവൻ വെളിപ്പെടുവാൻ തക്ക കൊണ്ടു ഞങ്ങളെ സമ്പൂർണമായ അങ്ങയുടെ കരങ്ങളിലേക്ക് എനിക്ക് പ്രാർത്ഥിക്കുന്നപ്പ. കൂടെ ഇരിക്കുന്ന കൃപകൾക്കായി നന്ദി. ഈ ജനതകളെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഇവരുടെ സകല ആവശ്യങ്ങളുടെ മേലും അങ്ങ് മഞ്ഞും മഴയും അയച്ചാട്ടെ. രോഗികളായിരിക്കുന്നവരങ്ങ് സൗഖ്യമാക്കിയാട്ടെ. യേശു ക്രിസ്തുവിന്റെ അടിപ്രധാന സൗഖ്യം ഇവരുടെ ദേഹിയുടെ മേലും ഇവരുടെ ശരീരത്തിന് മേലും സംഭവിക്കട്ടെ. അത് സൈന്യത്താലോ ശക്തിയാലോ മരുന്നിനാലോ അല്ല, ദൈവത്തിന്റെ ആത്മാവിനാലോ സംഭവിക്കട്ടെ. ദൈവത്തിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെ കൽപ്പിക്കുകയാണ്. എല്ലാ മഹത്വവും, എല്ലാ മഹത്വവും ഞങ്ങൾ പിതാവായ ദൈവത്തിന്, കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം അറിയിക്കുന്നു. എല്ലാ മഹത്വവും ദൈവത്തിന്, യേശു ക്രിസ്തുവിൻ നാമത്തിൽ പിതാവേ. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, സ്വർഗത്തിലെ ദൈവം നമ്മളോട് സംസാരിച്ചു. തക്ക സമയത്തെ ആഹാരം ദൈവം നമുക്ക് നൽകി. പ്രിയ സഹോദരങ്ങളെ, നൽകിയതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ പണി നടക്കുവാൻ വേണ്ടിയാ. ഹല്ലേലൂയ. എല്ലാ സ്റ്റേ ഓർഡറുകളെയും തകർത്തെറിഞ്ഞിട്ട് കർത്താവ് വീണ്ടും പണി ആരംഭിക്കുകയാണ്. അതുകൊണ്ട് ആ പണിക്കായി ഏൽപ്പിച്ചു കൊടുക്കുക. ഇതൊരു അനുഗ്രഹമായി എങ്കിൽ, പ്രിയ സഹോദരങ്ങളെ, അനുഗ്രഹമായി എങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. അങ്ങനെ ഷെയർ ചെയ്ത് നിങ്ങൾക്ക് ഈ ലോകത്തിന്റെ വെളിച്ചമായി തീരുവാൻ സ്വർഗത്തിൽ നിന്ന് സഹായിക്കട്ടെ. എല്ലാ ആശംസകളും ദൈവം കൂട്ടായിരിക്കട്ടെ. മറന്നു പോകരുത് പാട്ട് കൃപ കൃപ എന്നാർപ്പ് വിളിയോടെ മുന്നോട്ട് 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 ജനം.